ഭർത്താൽപ്രിയ സഹോദരി സൗർമാരെ, നിങ്ങൾക്കെല്ലാവർക്കും ലോകരക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ പേര് നാമത്തിൽ വീണ്ടും സന്ധ്യാവന്ദനം അറിയിക്കുന്നു.
Evening greetings to one and all who have gathered over here in the precious name of our Lord and our Savior Jesus Christ.
ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുള്ള നമ്മുടെ പഠനത്തിന്റെ ഏതാണ്ട് ഉടുത്തെ സമയങ്ങളിലേക്ക് നമ്മൾ വരികയാണ്.
We have come to almost to the last or end of the study from the book of Genesis.
പുസ്തകം അങ്ങനെ തന്നെ നിൽക്കുകയാണ്, നമ്മുടെ സമയം തീരാറായി.
The book remains so, but our time is running off.
ഈ പുസ്തകത്തിന്റെ പ്രാധാന്യം എങ്കിലും നമുക്ക് ഒന്ന് ഓർക്കാൻ ഇടയാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ കൂടുതൽ സമയം ഇനി വായിക്കുകയും ധ്യാനിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യണം എന്നൊരു ആഗ്രഹവും ഒരു ആവേശവും നമുക്ക് ഉണ്ടാകാൻ ഈ പഠനം ഒരു കാരണമായി തീരും എന്ന് ഞാൻ വിചാരിക്കാം.
Through these studies, at least there would be an awareness of the importance of this book, and it would help us to read it again and meditate from it.
ഇന്നു നമ്മുടെ ശത്രുവിനെ കുറിച്ചും അവൻ നമ്മെ തെറ്റിച്ചു കളയാൻ സാധ്യതയുള്ള മാർഗങ്ങളെ കുറിച്ചുമാണ് ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്.
Tonight I would like to remind you about our enemy and the possibilities of him deviating us from the truth.
ദൈവം ആരാണെന്ന് നാം ഓർത്തു.
We had remember who is God.
മനുഷ്യൻ ആരാണെന്ന് ചിന്തിച്ചു.
We also thought who is man.
കുടുംബം എന്താണെന്ന് ചിന്തിച്ചു.
We also thought about the family.
ഇനി നമുക്കെതിരെ നിൽക്കുന്ന നമ്മുടെ ശത്രു ആരാണെന്ന് നാം അറിയണം.
Now we need to know who our enemy is.
അത് ഉൽപ്പത്തി പുസ്തകം 4-5 അധ്യായങ്ങളിലായിട്ടാണ് പ്രധാനമായിട്ടും നാം കാണുന്നത്. അതിലേറെയും 4-ാം അധ്യായത്തിലാണ് കൂടുതലായിട്ട് കാണുന്നത്.
That we can find mainly in chapters 4 and 5, and most importantly in chapter 4.
പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞു, സാത്താന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലോ.
When Apostle Paul had written the epistle to Corinthians, he had written that you are aware of the deceptions or the ways the Satan deals.
അതുപോലെ അതേ പൗലോസ് തന്നെ രണ്ടാമത് ലേഖനം എഴുതിയപ്പോൾ ഈ പിശാചിനെ കുറിച്ച് പറഞ്ഞു, അവൻ ഈ ലോകത്തിന്റെ ദൈവമാണ്.
And he also said that he is the God of this world.
4-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി കളഞ്ഞു.
And chapter 4 verse 4 we find that the God of this world has blinded the eyes of the people.
പിശാചിന്റെ പ്രവർത്തനങ്ങളുടെ വിവിധ നിലകൾ നാം ഓരോന്നോരോന്നായി നന്നായി മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്.
It is very much necessary that we should know the ways Satan deals with us.
പൂതലത്തിലുള്ള സകല മനുഷ്യരെയും തെറ്റിച്ചു കളയുന്നവൻ എന്ന പിശാചിനെ കുറിച്ച് വെളിപ്പാട് 20-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്.
In Revelation chapter 20 verse 3 it is said that he is the one who will make astray all the people of this world.
അത്ര ശക്തിയുള്ളവനാണ് നമ്മുടെ ശത്രു.
And he is such a powerful person.
പിശാചിന്റെ പിശാചിൽ ഇല്ലാത്ത ശക്തി ഉണ്ടെന്ന് പ്രചരിപ്പിക്കുന്ന കുറെ ആളുകളുണ്ട്.
Some people propagate that Satan does not have power.
പിശാചിന് അപാരമായ ശക്തി ഉണ്ടെന്ന് ചിലർ പറയും.
And some people say that he has got mighty power.
അതുകൊണ്ട് അവരുടെ ജീവിതങ്ങളിൽ എന്ത് സംഭവിച്ചാലും എല്ലാത്തിനും പിശാചിന്റെ പഴി പറയുന്നു.
And so anything that will happen in the life of a person, they would blame Satan.
പിള്ളേർക്ക് പനി വന്നാലും പിശാച്.
If the child is sick, we'll say it's a Satan.
Traffic block undayalum pishaj.
And the traffic block also is blamed for
Satan. Endinum ellathinum pishajina ingane pali jaarumbol vasavil pishajina avan illathir credit undayalum enne aarukal ingane okke agarunnu.
And when we blame Satan for everything, Satan will also have a feeling that he is someone and he would take credit for that.
അതേ സമയത്ത് ചില ആളുകൾ പിശാചിന്റെ ശക്തി തീരെ ചെറുതായി അണ്ടർ എസ്റ്റിമേറ്റ്
ചെയ്യാറുണ്ട്. എന്നിട്ട്
ഇടയിലൂടെ ഉള്ളൊരു പോക്കാണ് വേദവസ്തു നമ്മളെ പഠിപ്പിക്കുന്നത്.
അവൻ
ഈ ലോകത്തിന്റെ ദൈവമാണ്.
He is the God of this world.
വേണമെങ്കിൽ എല്ലാവരും തെറ്റിച്ചെടാൻ കഴിയും.
Possibly he can even lead astray all the people.
അവന്റെ പ്രവർത്തന രീതികളൊക്കെ വളരെ തന്ത്രപരമായിട്ടുള്ളതാണ്.
And all his works and the mode of operandi is in a very trick cunning way.
ഞാൻ വിചാരിക്കുന്നത് ഈ വെബ്സൈറ്റ് സംവിധാനം ആരംഭിച്ചത് സാത്താനാണെന്ന്.
I believe that the website system has been introduced by Satan.
നമുക്ക് ഇല്ലാതെ ജീവിക്കാൻ ഒക്കത്തില്ല, അതുകൊണ്ട് അതിൽ തന്നെ തെറ്റാണ് ഞാൻ പറയല്ല.
We cannot live without it, but in itself it is not wrong.
പക്ഷേ ഈ സംവിധാനം ഇത് രൂപകൽപ്പന ചെയ്ത് അവനായിരിക്കണം.
But the system would have been made, or the idea might be in the through Satan.
കാരണം എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ 4 സ്ഥലങ്ങളിൽ ഒരു പരാമർശം നമ്മൾ കാണുന്നുണ്ട്.
In Ephesians chapter 4 we find 4 places a reference.
പിശാചിന്റെ പ്രവർത്തന രീതികളെ കുറിച്ച് പറയുമ്പോൾ വാഴ്ചകൾ, അധികാരങ്ങൾ, സ്വർലോകത്തിലെ ദുഷ്ടാത്മശക്തികൾ, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ വായിക്കുന്നത്.
They we read about the principalities, powers and the power of this world.
പിശാച് ഇങ്ങനെ അവന്റെ സൈന്യത്തെ വിന്യസിപ്പിച്ച് ലോകത്തിൽ എല്ലായിടത്തും ആക്കിയിരിക്കുക.
And Satan has expanded his network and it is covering all over the earth.
നമുക്കറിയാം പിശാച് സർവവ്യാപിയല്ല.
We know that Satan is not omnipresent.
അവൻ ഒരു സ്ഥലത്തായിരിക്കാൻ കഴിയും.
ഹി കൻ ബി ഇൻ വൺ പ്ലേസ്.
എന്നാൽ ഒരു സമയത്ത് എല്ലായിടത്തും ആയിരിക്കാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ.
ബട്ട് അറ്റ് ദ സെയിം ടൈം ടു ബി ഇൻ ഓൾ ദ പ്ലേസസ് ഇറ്റ് കൻ ബി പോസിബിൾ ഓൺലി വിത്ത് ഗോഡ്.
അത് സൃഷ്ടാവായ ദൈവത്തിന് മാത്രമേ അതിനുള്ള കഴിവുള്ളൂ.
ആൻഡ് ഓൺലി ദ ക്രിയേറ്റർ ഗോഡ് ഹാസ് ദാറ്റ് എബിലിറ്റി.
പിശാചിന് പ്രവർത്തിക്കാൻ കഴിയും, ശക്തനാണ്, പക്ഷേ ദൈവത്തെ പോലെ എല്ലാം പ്രവർത്തിക്കാനുള്ള കഴിവില്ല.
Satan can work and he can do great things but he cannot do all things like God.
എന്നാൽ പിശാചിന് ഈ ലോകത്തിലെ മുഴുവൻ കാര്യങ്ങളെ ഒരേ സമയത്ത് നിയന്ത്രിക്കാനും അവന്റെ കാര്യപരിപാടികൾ നടപ്പാക്കാനും എങ്ങനെയാ കഴിയുന്നത്?
But then Satan, how can he at the same time take care of the things of all the things of the world? How can it be possible?
അവൻ ഒരു ഹെഡ് ഓഫീസ് ഉണ്ടെന്ന് നമുക്കറിയാം.
We know that he has got a head office.
അത് എവിടെയാണ്?
Where is it?
എവിടാ?
Where is it?
സ്വർഗ്ഗം.
Heaven.
ആകാശത്തിലെ അധികാരി എന്നല്ലേ നമ്മൾ എഫേസ്യർ രണ്ടാം അധ്യായത്തിൽ രണ്ടാം ഭാഗത്തിൽ വായിക്കുന്നത്.
In Ephesians chapter 2 verse 2 we read that he is the authority in heaven.
ആകാശം അല്ലെങ്കിൽ സ്വർഗത്തിന്റെ അധികാരി, സ്വർഗത്തിന്റെ ഒരു ഭാഗത്തിന്റെ അധികാരിയാണ്.
He is an authority of a portion of the heaven.
ഇത് ഞാൻ പറയുമ്പോൾ തെറ്റിദ്ധരിക്കുന്നു. സ്വർഗത്തിന്റെ അവകാശമാണെന്ന് പറയുമ്പോൾ ദൈവമല്ലേ സ്വർഗത്തിന്റെ അവകാശം എന്ന് നമ്മൾ തോന്നിപ്പോയേക്കാം.
When you should not be misunderstanding, we might think that God is the possessor of heaven.
കുറഞ്ഞ പക്ഷം നാല് സ്വർഗങ്ങളെ കുറിച്ചെങ്കിലും വേദവസ്തുത്തിൽ പറയുന്നുണ്ട്.
The scripture teaches about at least 4 heavens.
അത് കൂടുതൽ ഏഴുണ്ടെന്നൊക്കെ പറഞ്ഞു. ഏഴുണ്ട് നല്ല കാര്യം, നാലെങ്കിലും ഉണ്ട്.
Some people say 7, if it is 7 good, but at least there are 4.
അത് നാലിന്റെ കണക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്.
Because we have got an account of the 4 heavens.
ആദ്യത്തെ പക്ഷി പറക്കുന്ന ഈ അന്തരീക്ഷത്തിനെ സ്വർഗ്ഗം എന്ന് വിളിക്കുന്നു.
That is the atmosphere where the birds are flying, that is a heaven.
Atmospheric heaven എന്ന് വിളിക്കാറ്.
It's called the atmospheric heaven.
അതിന്റെ മുകളിൽ സ്റ്റാറി ഹെവൻ, ഈ നക്ഷത്രജാലങ്ങളെല്ലാം കൂടെയുള്ള ആ ഭാഗത്തെ സ്വർഗം എന്ന്
വിളിച്ചിട്ടുണ്ട്.
അതാണ് പിശാചിന്റെ അധിവാസ കേന്ദ്രം.
ദാറ്റ് ഈസ് ദ ഹെഡ് ഓഫീസ് ഓഫ് ഗോഡ്.
പിശാചിന്റെ അധിവാസം ആ ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്.
And his reign is related to that.
അതുകൊണ്ടാണ് ലോകത്തിലെ ആളുകൾ ഗ്രഹങ്ങളുടെ ചലനമൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ആ ഗ്രഹങ്ങൾക്ക് നമ്മെ സ്വാധീനിക്കാൻ കഴിയും, അതുകൊണ്ട് രാഹുകാലം മറ്റുമൊക്കെ നോക്കുന്നതിന്റെ കാരണം അതാണ്.
That's why the people of this world give great importance to the stars and it can control their lives.
സാധാരണ പറയാനുള്ള നക്ഷത്രഫലം.
That's why we also always people look at the signs of the stars.
പിശാചിന്റെ പ്രവർത്തന മേഖല എവിടെയാണ് പ്രധാനമായിട്ടും?
And the work of devil Satan is in that area.
അതുകൊണ്ടാണ് ചില ആളുകളൊക്കെ നേരത്തെ ഈ ആകാശങ്ങളിലുള്ള ഞങ്ങളുടെ ബാവാന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ഇപ്പൊ അത് മാറ്റിയിട്ട് നമ്മളൊക്കെ പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോ ഇപ്പം അത് പേര് മാറ്റി.
ബിഫോർ പീപ്പിൾ യൂസ് ടു സേ അബൌട്ട് അവർ ദ സെയിന്റ് ഓർ ദ ഗോഡ് ഓഫ് ദ ഹെവൻ ആൻഡ് നൌ ദേ ഹാവ് ചേഞ്ച്.
ആകാശത്തിലെ ബാവ ആരാണ് വാസ്തവത്തിൽ?
Who is the master or possessor of the heaven?
ആകാശത്തിലെ ബാവ പിശാചാണ് എന്ന് എഫേസ്യർ 2:2 പറയുക.
In Ephesians chapter 2 verse 2 we see that the authority in that heaven is Satan.
ഇനി മൂന്നാമതൊരു സ്വർഗ്ഗമുണ്ട്.
And thirdly there is another heaven.
അതിനെ പറദീസ എന്ന് വിളിക്കാം.
You can call it paradise.
2 കൊരിന്ത്യർ 12 അധ്യായത്തിൽ പൗലോസ് പറയുന്നുണ്ട്, ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു, 14 സംവത്സരം മുമ്പേ അവൻ മൂന്നാം സ്വർഗ്ഗത്തോളം എടുക്കപ്പെട്ടു, അടുത്ത വാക്യത്തിൽ പറദീസയോളം എടുക്കപ്പെട്ടു.
In 2 Corinthians Paul is saying about a person that who has gone to heaven, that is to the third heaven.
മൂന്നാം സ്വർഗ്ഗം,
that is to the third heaven.
അത് പറദീസയാണ്.
That is paradise.
ആ സ്ഥലത്ത് ആരാണുള്ളത്?
And who is there in that place?
ക്രിസ്തുവിൽ വിശ്വസിച്ച മരിക്കുന്ന ആളുകളെ ആത്മാക്കളാണ് ഈ മൂന്നാം സ്വർഗ്ഗത്തിലുള്ളത്.
And the one who is dead in Christ, the spirit of them is in the paradise.
അവരുടെ ആത്മാക്കൾ വിശ്രമിക്കുന്ന സ്ഥലമാണ് മൂന്നാം സ്വർഗ്ഗം അല്ലെങ്കിൽ പറദീസ.
And the spirit of them is resting in this third heaven or paradise.
കർത്താവിന് മടങ്ങി വരവെങ്കിൽ ആ ആത്മാക്കളെയും കൊണ്ട് കർത്താവ് ഭൂമിയിലേക്ക് വരികയും ഇവിടെ സംസ്കരിക്കപ്പെട്ട ശരീരങ്ങൾക്ക് ഉയർത്തെഴുന്നേൽപ്പ് നൽകി ആ ശരീരവും ആത്മാവുമായി ഒരുമിച്ച് ചേർന്ന് കർത്താവിനെ എതിരേൽക്കാൻ മേഘങ്ങൾ എടുക്കപ്പെടുകയാണ്.
When our Lord Jesus Christ will come back, he will bring the spirits from heaven and even the dead in Christ and we would be together caught up to heaven.
ഇനി നാലാമത്തെ സ്വർഗ്ഗത്തെ കുറിച്ച് നാം വായിക്കുന്നുണ്ട്.
And fourthly we find another heaven.
അത് സ്വർഗ്ഗാധി സ്വർഗ്ഗമാണ്.
That is the heavens of heavens.
അത് ദൈവം വസിക്കുന്ന സ്ഥലമാണ്.
That is the place where God dwells.
അവിടെയാണ് ദൈവമക്കളെ നമുക്ക് വേണ്ടി കർത്താവ് വീട് ഒരുക്കി കൊണ്ടിരിക്കുന്നത്.
That is the place where God is preparing a home for us.
അവിടേക്കാണ് നമ്മെ കൊണ്ടുപോകാൻ പോകുന്നത്.
And that is the place where he is going to take us.
അങ്ങനെയുള്ള നാല് സ്വർഗ്ഗങ്ങളിൽ രണ്ടാമത്തെ സ്വർഗ്ഗമായ ഈ നക്ഷത്രജാലങ്ങൾ ഉൾപ്പെടുന്ന സ്ഥലമാണ് പിശാചിന്റെ അധിവാസ കേന്ദ്രം.
And in the, among these four heavens, the second heaven, which is the starry heaven, that is the place where Satan reigns.
ദാനിയേലിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാനായിട്ട് ഗബ്രിയേലിനെ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചപ്പോൾ ഇടയ്ക്ക് വെച്ച് അവനെ തടഞ്ഞു നിർത്തിയതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്.
When Daniel prayed, when his prayer was being answered by Gabriel, Gabriel was hindered in the midst.
അതുപോലെ നാം കർത്താവിനെ എതിരേൽക്കാനായിട്ട് മേഘങ്ങളിലേക്ക് എടുക്കപ്പെടുമ്പോൾ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും കൂടി ഇറങ്ങി വരുമെന്നാണ്.
And when we are going to be taken up, when he comes back, he will come back with the sound and with the trumpet of God.
പ്രധാന ദൂതന്റെ ശബ്ദം, പ്രധാന ദൂതൻ,
the sound of the archangel.
എന്തിനാണ് പ്രധാന ദൂതൻ ഇറങ്ങി വരുന്നത്?
Why is this archangel coming down?
പ്രധാന ദൂതൻ അവന്റെ ശബ്ദം മുഴക്കുമ്പോൾ ദൂതന്മാരെല്ലാം അണിയണിയായി അങ്ങ് സ്വർഗത്തിൽ നിന്ന് താഴെ വരെ നിൽക്കും.
When the archangel would sound, then the angels would come down and be till the earth.
നമ്മെ തടസ്സപ്പെടുത്താൻ സാധ്യതയുള്ള പൈശാചികമായ സകല ആക്രമണങ്ങളിൽ നിന്ന് വിടുവിക്കാനും അതേ സമയത്ത് യേശുക്രിസ്തുവിന്റെ വിജയം ആഘോഷിക്കുവാനുമായി ദൂതന്മാരൊരു വലിയ സംഘം തന്നെ ഈ ഭൂമി മുതൽ സ്വർഗം വരെയും നമ്മെ എതിരേൽക്കാനായിട്ട് കാണും.
There would be myriads of angels from heaven towards the earth so that the spirits of the children of God would be protected and it would be a triumphant song to be sung.
ഇതൊരു നടക്കുമോ?
Will this be possible?
നമ്മുടെ ഇരിപ്പൊക്കെ കണ്ടാലും നടക്കുകയാണെന്ന് തോന്നുന്നു.
ഇത്
കേൾക്കുമ്പോൾ ആവേശം, എന്നെയാണോ ദൂതന്മാർ വന്ന് എതിരേൽക്കാനായിട്ട് പോകുന്നത്?
When we think about it, for us, the angels are coming to receive.
അങ്ങനെ ഈ ആകാശം കേന്ദ്രമാക്കിക്കൊണ്ട് ഭരിക്കുന്ന ഈ പിശാചിന് ലോകം മുഴുവനും അവന്റെ സൈന്യങ്ങളെ വിന്യസിപ്പിച്ചിരിക്കുകയാണ്.
And this Satan who is dwelling in the starry heavens, he has his network throughout this earth.
അവൻ പറയുന്നത് അനുസരിക്കാനായിട്ട്, അവൻ പറഞ്ഞ എന്തും അനുസരിക്കാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുന്ന വലിയൊരു സൈന്യം.
And there is a great number of soldiers under his command.
അവരെല്ലാവരും ഈ പിശാചിനോട് കൂടെ ലൂസിഫറിനോട് കൂടെ ദൈവത്തോട് മത്സരിച്ച് തെറ്റിപ്പോയ ദൂതന്മാരാണ്.
These are all those who have rebelled along with Lucifer and had fallen from heaven.
അങ്ങനെ തെറ്റിപ്പോയ ദൂതന്മാർ ചില ആളുകൾ വല്ലാത്ത ദൂതന്മാരായതുകൊണ്ട് അവരെ അന്ധകാരത്തിൽ ചങ്ങലയിട്ട് ബന്ധിച്ചിരിക്കുക, അവരെ അഴിച്ചുവിടുകയല്ല.
And these fallen angels, some of them were so rebellious and they have been bound in chains.
മറ്റുള്ളവരെ അഴിച്ചുവിടുകയാണ്.
And some are set free.
അവർ ലോകത്തിന്റെ പല ഭാഗങ്ങളിലായിട്ടാണ്.
And these are there in throughout the earth.
അവരിലൂടെയാണ് പിശാച് അവന്റെ കാര്യങ്ങളെല്ലാം നടത്തുന്നത്.
And through them Satan is doing his work in this
world. നമ്മുടെ മനസ്സുകളെ മലിനമാക്കുക.
And he defiles our mind.
നമ്മൾ തമ്മിൽ പർദ്ദ ഉണ്ടാക്കുക.
And there would be arguments or disputes among one another.
നമ്മുടെ യോഗങ്ങളിൽ കലഹം ഉണ്ടാക്കുക.
And there would be problems in the meetings.
ഇതെല്ലാം പിശാചിന്റെ ഈ നെറ്റ്വർക്കിന്റെ ഒരു ഭാഗമാണ്.
And these are all part of the network of Satan.
അങ്ങനെ പിശാച് ഒരു വലിയ സൈന്യവുമായി ചേർന്ന് നിന്നുകൊണ്ടാണ് നമ്മെ മലിനമാക്കുന്നതും നമ്മെ തെറ്റിച്ച് കളയുന്നതും.
So Satan with a great number of fallen angels are trying to defile us.
ഈ പിശാചിന്റെ പ്രവർത്തനങ്ങൾ ഒരു ആറേഴ് കാര്യങ്ങൾ നാലാം അധ്യായത്തിൽ നിന്നും അതിനെ അതിജീവിച്ച ആളിന്റെ കഥ അഞ്ചാം അധ്യായത്തിൽ രണ്ടും കൂടി ഒന്ന് ചേർത്ത് പറയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.
In chapter 4 there are certain works of this Satan and some who had overcome them in the chapter 5 we would see think together.
പിശാചിന്റെ ഏറ്റവും വലിയ പ്രവർത്തന രീതി നമ്മെ കൊണ്ട് പാപം ചെയ്യിക്കാനാണ് നമുക്കറിയാം.
The main work of Satan is that for to make believers sin.
അതുകൊണ്ട് പാപത്തിന്റെ ഏഴ് വിധമായ പ്രവർത്തനങ്ങൾ, അതിൽ ഒന്നാമത്തെ പ്രവർത്തനം പാപം മനുഷ്യനെ ദൈവത്തിങ്കിൽ നിന്ന് അകറ്റി.
Seven works of sin is the first thing is that the sin separates man from God.
ജീവനുള്ള ദൈവത്തിൽ നിന്ന് പാപം മനുഷ്യനെ അകറ്റി.
Man was separated from the living God because of sin.
ഇന്നലെ നാം വായിച്ച വേദഭാഗമാണ് മൂന്നാം അധ്യായത്തിൽ 8 മുതൽ 11 വരെ വീണ്ടും അത് ആവർത്തിച്ച് വായിക്കേണ്ടതില്ല.
Yesterday we had read chapter 3 from 8 to 11. We don't have to repeat it again.
വാസ്തവത്തിൽ ഇവിടെ പിശാച് മനുഷ്യനെ പാപിയാക്കിയത് ഏത് മുഖാന്തരം ഉപയോഗിച്ചുകൊണ്ടായിരുന്നു?
By what means did Satan made the man a sinner?
നമ്മൾ പറയും പഴം പറിച്ചു തിന്നു.
We may say that he ate from the fruit.
ആ പഴം തിന്നതുകൊണ്ട് മനുഷ്യൻ പാപിയായി.
And because he ate that fruit he became a sinner.
വാസ്തവത്തിൽ പഴം പറിച്ചു അല്ലെങ്കിൽ തിന്നു എന്നുള്ള പ്രവൃത്തിയാണോ മനുഷ്യനെ പാപിയാക്കിയത്?
But was it the work or the action of eating the fruit from that made him a sinner?
അതല്ല.
It was not so.
അങ്ങനെ പ്രവൃത്തിയുടെ ദോഷം കൊണ്ടാണ് പാപം സംഭവിച്ചതെങ്കിൽ നല്ല പ്രവൃത്തി ചെയ്താൽ മനുഷ്യൻ രക്ഷിക്കപ്പെടാൻ കഴിയുമായിരുന്നു.
If sin had occurred because of that work, then by good works man could be saved.
ശരിയല്ലേ?
Is it not right?
പാപം പ്രവൃത്തിപരമല്ല.
Sin did not came by works.
പിന്നെ എങ്ങനെ പാപം ഉണ്ടായത്?
Then how did sin occur?
ഹോശേയ പ്രവചനം ആറാം അധ്യായത്തിന്റെ ഏഴാം വാക്യത്തിൽ പ്രവാചകൻ പറയുന്നത് നിങ്ങളുടെ ആദ്യ പിതാവായ ആദാം എന്നോട് വിശ്വാസപാതകം ചെയ്തു.
Hosea, we read that your great the first father had done disbelieved me.
നിങ്ങളുടെ ആദ്യ പിതാവായ ആദാം എന്നോട് വിശ്വാസപാതകം, എന്നെ വിശ്വസിച്ചില്ല.
Your great grandfather, he did not believe me.
അപ്പൊ ആദാം ചെയ്ത പാപം എന്താണെന്ന് ചോദിച്ചാൽ സാധാരണഗതിയിൽ നമ്മൾ പറയും പഴം തിന്നു.
If you ask somebody what was the sin Adam did, we would say that he ate of the fruit.
അത് പാപമാകുന്ന വൃക്ഷത്തിന്റെ പാകതയാർന്ന പഴമാണ്.
That was the fruit of the tree that was sinful.
എന്ന വാസ്തു പാപം എന്ന് പറയുന്നത് ഈ പഴമായിട്ട് ബന്ധമല്ല, പാപം എന്ന് പറയുന്നത് മനസ്സിലുണ്ടായ അവിശ്വാസമാണ്.
The sin is not related to the fruit, but sin is related to the heart.
അതായത് ദൈവത്തെ അവിശ്വസിക്കുകയും പിശാചിനെ വിശ്വസിക്കുകയും ചെയ്യുന്നു.
That is not to believe God and to believe in Satan.
ഇതാണ് പാപം.
That is sin.
ഇനി രക്ഷിക്കപ്പെടാൻ എന്ത് ചെയ്യണം?
To be saved, what you should do?
ആ ഓർഡർ നേരെ തിരിച്ചാൽ മതി.
The order should be reversed.
പിശാച് പറയുന്ന സൽപ്രവൃത്തി വേണം.
The Satan will say that you should be having good works.
നല്ല ജീവിതം വേണം.
You should have good life.
ദാനകർമ്മങ്ങൾ ചെയ്യണം.
And you should have do charity.
അപ്പോൾ രക്ഷിക്കപ്പെടാനായിട്ട് നല്ല പ്രവൃത്തികൾ ചെയ്യാനായിട്ട് പിശാച് എല്ലാവരും ഉത്സാഹിപ്പിക്കുക.
So Satan is trying to make people believe that to save you have to do all good works.
എന്നാൽ ആദ്യ പാപം അവിശ്വാസത്തോട് ബന്ധപ്പെട്ടതായിരുന്നതുകൊണ്ട് ദൈവം വെച്ചിരിക്കുന്ന രക്ഷാമാർഗ്ഗം അതിനെ നേരെ തിരിച്ചുള്ള വിശ്വാസത്താലാണ് രക്ഷ.
Because the first sin was through unbelief, the Lord kept the principle that salvation will be through belief only.
അതുകൊണ്ടാണ് കൃപയാലല്ലോ പ്രവൃത്തിയാലല്ലോ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അങ്ങനെയല്ല, കൃപയാലല്ലോ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്.
Therefore it is said that we have been saved by grace through faith.
വിശ്വാസത്താലാണ് രക്ഷ എന്നുള്ളത് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നതിന്റെ പ്രധാനമായ കാരണം പാപം വിശ്വാസത്തോട് ബന്ധപ്പെട്ടതായിരുന്നതുകൊണ്ടാണ്.
The Bible is emphatically teaching that salvation is by faith. The reason is that the sin had occurred because of unbelief.
ഇനി അവിശ്വാസത്താൽ മനുഷ്യന് പാപം സംഭവിച്ചു.
Man had sinned because of unbelief.
അങ്ങനെ ആ പാപത്തിന്റെ ഫലമായിട്ട് മനുഷ്യന് എന്ത് നഷ്ടമാണ് ഉണ്ടായത്?
And what was the loss that happened to man because of that sin?
ഈ പാപം എന്ന് നമ്മൾ പറയുമ്പോൾ പാപത്തിന് പരിഹാരം ഉണ്ടാക്കണം, പാപത്തെ ഉപേക്ഷിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഈ പാപം മനുഷ്യന് വരുത്തിയ വലിയ കെടുതികളുടെ ആഴം മനസ്സിലാക്കേണ്ടതുണ്ട്.
We always say about sin and we should remember what depth the sin has taken man into.
മനുഷ്യന്റെ മുഴുവൻ ആളത്വത്തെയും പാപം കാർന്നു തിന്നു.
The whole personality of man has been completely taken away by sin.
നമ്മൾ നേരത്തെ ഓർക്കുകയുണ്ടായി മനുഷ്യനിൽ മൂന്ന് ഘടകങ്ങളുണ്ട്.
We had thought that there are three elements in man.
മനുഷ്യന് ഒരു ആത്മാവുണ്ട്, ദേഹിയുണ്ട്, ദേഹമുണ്ട്.
There is a spirit, soul and body.
ഈ മൂന്ന് ഘടകങ്ങളെ പാപം ബാധിച്ചു.
And the sin had affected all the three elements.
അതുകൊണ്ടാണ് പൗലോസ് 1 തെസ്സലോനിക്കർ 5:23 നിങ്ങളുടെ ആത്മാവിനെയും പ്രാണനെയും ദേഹിയെയും അശേഷം കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനിന്ദമായി വെളിപ്പെടും വണ്ണം രൂപാന്തരപ്പെടുത്തേണ്ടത് പറയുന്നത്.
Therefore in 1 Thessalonians 5:23 we read that now the God of peace himself sanctify you completely and may your whole spirit, soul and body be preserved blameless at the coming of the Lord Jesus Christ.
അപ്പോൾ ഈ മൂന്ന് ഘടകങ്ങൾക്കും ഒരു വിശുദ്ധീകരണം ആവശ്യമാണ്.
So for the three elements there should be a sanctification.
എന്തുകൊണ്ട്?
Why?
പാപം മൂന്ന് ഘടകങ്ങളെ ബാധിച്ചു.
Because sin has affected the three elements.
ഞാൻ പ്രധാനപ്പെട്ട കാര്യം തെളിയിക്കാൻ വേണ്ടിയാണ് ഇത് വിശദീകരിക്കുന്നത്.
I am trying to prove an important thing.
ഇനി പാപം മനുഷ്യനെ ഈ മൂന്ന് ഘടകങ്ങളെയും ഏത് ക്രമത്തിലാണ് ബാധിച്ചത്?
And how did the sin affect the three elements in which order?
തിന്നുന്ന നാളിൽ നീ മരിക്കും.
The day you eat you will die.
എവിടെ മരിച്ചു?
When did he die?
ആത്മാവിൽ മരിച്ചു.
In the spirit he died.
മരണം എന്ന് പറഞ്ഞാൽ വേർപാടെന്നാണ് അർത്ഥം.
Death means separation.
അപ്പൊ പഴം തിന്ന നാളിൽ അല്ലെങ്കിൽ അവിശ്വസിച്ച ആ ദിവസം മനുഷ്യൻ ദൈവത്തിങ്കിൽ നിന്ന് അകന്നു വേർപിരിഞ്ഞു.
The day they had sinned he was separated from God and he was separated.
ഒരു ആത്മീക മരണം സംഭവിച്ചു.
A spiritual death occurred.
അത് പൗലോസും പറയുന്നു എഫേസ്യരിൽ അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചു.
In Ephesians also Paul is saying that you have dead in sins and trespasses.
മുടിയൻപുത്രന്റെ അപ്പൻ പറഞ്ഞു എന്റെ ഈ മകൻ മരിച്ചവനായിരുന്നു, വേർപെട്ടവനായിരുന്നു.
The father of the prodigal son has said that this son had died.
അപ്പോ ആ പിതാവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടു.
The relation with the father had separated.
ഇനി രണ്ടാമത് ഈ ആത്മാവിനെ ബാധിച്ച പാപം അവിടെ മാത്രം ഒതുങ്ങി നിന്നില്ല, ആ പാപം ദേഹിയെയും ബാധിച്ചു.
But that sin which had affected the spirit did not remain over there, but it also affected his soul.
എന്ന തെളിവ്?
What is the proof?
ആദ്യത്തെ തെളിവ് ആത്മാവിനെ ബാധിച്ചത് ദൈവം ആദാമിനോട് ചോദിച്ചത് എവിടെ?
The first proof is that God is asking Adam, where are you?
രണ്ടാമത് ദേഹിയെ ബാധിച്ചതിന്റെ തെളിവ് ആദം പറഞ്ഞു, ദൈവമേ ഞാൻ ഭയപ്പെട്ടിട്ട് ഒളിക്കാവുന്നു.
And the second proof that it affected the soul is that Adam is replying that I am afraid and that's why I am hiding.
അപ്പോൾ അവന്റെ മനസ്സിനെ പാപം ബാധിച്ചു.
So it had affected his mind.
മൂന്നാമത് 930 വർഷം കഴിഞ്ഞപ്പോൾ ശാരീരികമായി മരിച്ചു, അത് ദേഹത്തെ മരണം ബാധിച്ചതിന് തെളിവാണ്.
And later on after 930 years he died physically and that is the death of the body.
അങ്ങനെ ആത്മാവും ദേഹിയും ദേഹവും തകർന്ന നശിച്ച മനുഷ്യനെ വേദപുസ്തകം വിളിക്കുന്ന പേരെന്താണ്?
So the one who has the sin that has affected the spirit, soul and body, what does the spirit the scripture call him?
Paapi.
He called him sinner.
മനുഷ്യനെ പാപി എന്ന് വിളിക്കുന്നത് പറഞ്ഞ ആളുകൾ ഈ മനുഷ്യന്റെ മുഴുവൻ ആളത്വത്തിന്റെ വീഴ്ച മനസ്സിലാക്കാത്തവരാ.
The people who say that man should not be called a sinner has not understand that sin has affected all the three elements.
ഇതിനെ വേദപുസ്തകം വിളിക്കുന്ന പേര് ആളത്വത്തിന്റെ സമ്പൂർണമായ വീഴ്ച, ടോട്ടൽ ഡിപ്രേവിറ്റി എന്നാണ്.
And the scripture is calling this state as total depravity.
ഇനി റോമാലേഖനം ഒന്നാം അധ്യായം നിങ്ങൾ വായിച്ചാൽ,
and when you read Romans chapter 1,
അത് പൗലോസ് കൊരിന്തിൽ നിന്നാണല്ലോ എഴുതിയത്.
That has been written from Corinth.
മനുഷ്യന്റെ പാപത്തിന്റെ ആഴം മനസ്സിലാക്കി കൊരിന്ത് പട്ടണത്തിൽ നിലനിന്നിരുന്ന പാപങ്ങളെ പൗലോസ് കണ്ടപ്പോൾ മനുഷ്യന്റെ ആത്മാവിനെയും ദേഹിയെയും ദേഹത്തെയും പാപം ബാധിച്ചതിന്റെ മനോഹരമായ ഒരു വിശദീകരണം 18-ാം വാക്യം മുതൽ താഴേക്ക് നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്.
When Paul has understood the depth that sin has taken effect of the body, spirit, soul and body, we read what Paul is writing in Romans chapter 1 verses 18 to 23.
അവിടെ പൗലോസ് പറഞ്ഞ മനുഷ്യന്റെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി.
There we, Paul is writing that
His heart was darkened. അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ മനുഷ്യൻ ക്ഷയമുള്ള മനുഷ്യൻ പക്ഷി ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമാക്കി മാറ്റി സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ച് ആരാധിച്ചു സമം പാപം ആത്മാവിനെ ബാധിച്ചു.
Professing to be wise, they became fools and changed the glory of the incorruptible God into an image made like corruptible man and birds and four-footed animals and creeping things.
ഇനി രണ്ടാമത്തെ തെളിവ് 24-27 വരെ വാക്യങ്ങൾ പൗലോസ് പറയുന്നത്, ദൈവം അവരെ അവരെ അവമാന രാഗങ്ങളിൽ ഏൽപ്പിച്ചു, അവരുടെ ബുദ്ധി മലിനമായി.
And secondly we find in chapter 2 verses 24 onwards that the Lord has led them into corruptible things.
അവിടെ ആണാണെ കല്യാണം കഴിച്ചു, പെണ്ണ് പെണ്ണിനെ കല്യാണം കഴിച്ചു.
There we find that the man married man and the woman married woman.
അവരുടെ ബുദ്ധി വികലമായി.
And his mind was defiled.
ഇനി അവസാനത്തെ ഖണ്ഡിക 28 മുതൽ 32 വരെ വായിച്ചാൽ,
and in the last we find, when we read from verses 28 to 29,
മനുഷ്യൻ ചെയ്യുന്ന 21 തരം ശരിയല്ലാത്ത പ്രവൃത്തികൾ കാണാം.
There we find 21 things that the man is not supposed to do.
അപ്പോൾ പാപം ആത്മാവിനെ ബാധിച്ചു.
So the sin affected the spirit.
രണ്ട്, ദേഹിയെ ബാധിച്ചു.
Secondly it affected the soul.
മൂന്ന്, ദേഹിയെ ബാധിച്ചു.
And third it the body.
കാരണം എന്താണ്?
What's the reason?
അവിശ്വാസം.
The reason is
unbelief. ഈ വിശ്വാസത്തെ രക്ഷിക്കപ്പെടുമ്പോൾ രക്ഷ എങ്ങനെയാണ് ഈ ആളത്തെ ബാധിക്കുന്നത്?
So when a person is saved by faith, how does faith affect the man?
ഇതേ ക്രമത്തില.
ഇറ്റ് ഈസ് ഓൾസോ ഇൻ ദ സെയിം ഓർഡർ.
അപ്പൊ പാപത്തിന്റെ ആഴം മനസ്സിലാക്കുമ്പോഴാണ് രക്ഷയുടെ മഹത്വം മനസ്സിലാകുന്നത്.
വെൻ യു അണ്ടർസ്റ്റാൻഡ് ദ ഡെപ്ത് ഓഫ് സിൻ, യു അണ്ടർസ്റ്റാൻഡ് ദ ഗ്ലോറി ഓഫ് സാൽവേഷൻ.
ദൈവം ഒരുക്കിയ രക്ഷ എന്ന് പറയുന്നതിന്റെ പേര് ഇത്ര വലിയ രക്ഷയാണ്.
The salvation that God has prepared for us is so great a salvation.
കാരണം പാപം മനുഷ്യന്റെ ആത്മാവിനെ ആദ്യം ബാധിച്ചെങ്കിൽ യേശുക്രിസ്തു ഒരുക്കിയ രക്ഷ മൂലം ആദ്യം നേട്ടമുണ്ടാകുന്ന ഏത് ഘടകത്തിനാണ്?
If sin has first affected the spirit, when a person is saved by the Lord Jesus Christ, where does it affect first?
ആത്മാവിനെ ബാധിക്കുന്നു.
It is resulting in the spirit.
അതുകൊണ്ട് എഫേസർ 2:5-8 വാക്യങ്ങളിൽ പൗലോസ് പറഞ്ഞു, കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അഥവാ നിങ്ങളുടെ ആത്മാവ് രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞു.
Therefore in Ephesians chapter 2 we read that for my grace you have been saved through faith and that's why it is affecting the spirit.
ഇനി രണ്ടാമത്തെ ദേഹിയെ ഈ രക്ഷ ബാധിക്കണമല്ലോ.
And secondly it should affect the soul.
അതേക്കുറിച്ച് 1 പത്രോസ് 2:2 വാക്യത്തിൽ രക്ഷയ്ക്കായി വളരുക എന്ന് വായിക്കുന്നുണ്ട്.
Therefore in First Peter chapter 2 verse 2 we read that grow unto salvation.
അപ്പോൾ ആത്മരക്ഷ സാധിക്കുന്നത് ഒരു നിമിഷത്തിലാണ്.
So the spirit salvation is occurring in a moment.
യേശു കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുന്ന ആ മാത്രം രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞു എന്ന് ധൈര്യത്തോടെ പറയാം. അത് അഹങ്കാരമല്ല, ആഗ്രഹമല്ല, വചനം അങ്ങനെ പഠിപ്പിക്കുന്നു.
The moment that you believe in the Lord Jesus Christ, you can say that that is the moment you are saved.
എന്നാൽ ഒരു ജീവിതകാലം മുഴുവനുമായി ഈ രക്ഷ, ദേഹി രക്ഷ സാധിച്ചുകൊണ്ടിരിക്കുന്നു, അതിനെ ദൈവത്തിന്റെ വചനം ആത്മീക വളർച്ചയെന്നും പരിജ്ഞാനപൂർത്തി എന്നൊക്കെ വിളിക്കാറുണ്ട്.
And but throughout the lifetime after you are saved, your soul is being saved, and we can call it as a spiritual growth.
ഇനി ദേഹത്തിന് രക്ഷ ആവശ്യമുണ്ടല്ലോ.
And also there is a need for a salvation of the body.
റോമാലേഖനം 5 അധ്യായം 10 വാക്യത്തിൽ രക്ഷിക്കപ്പെടുമെന്ന് നാം വായിക്കുന്നു.
In Romans chapter 5 verse 10 we read that you will be saved.
അപ്പോൾ രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞു.
You are already saved.
അത് ആത്മാവിന്റെ കാര്യം.
That is the spirit.
രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു.
You are being saved.
അത് ദേഹിയുടെ കാര്യം.
That is your soul.
ഇനി രക്ഷിക്കപ്പെടും.
And next you will be saved.
അത് ദേഹത്തിന്റെ കാര്യം.
That is the body.
ഇതിന്റെ എല്ലാം അടിസ്ഥാനം യേശുക്രിസ്തുവിലുള്ള വിശ്വാസമാണ്.
And the basis of all this is the belief in the Lord Jesus Christ.
ഏതാണ്ട് വിശ്വാസ ലോകം രണ്ട് ചേരിയിലായി തീരുന്നത് ഈ കാര്യത്തിലാണ്.
The Christendom is divided into two mainly because of this.
ഒരു കൂട്ടർ പറയുന്നു പ്രവൃത്തിയാൽ രക്ഷിക്കപ്പെടാം, മറ്റൊരു കൂട്ടം ആളുകൾ പറയുന്നു വിശ്വാസത്താൽ രക്ഷിക്കപ്പെടാം.
One group is saying that you are saved by works, and the other is saying that you are saved by faith.
ഇനി വിശ്വാസത്താൽ മാത്രമാണ് രക്ഷ എന്ന് പറയുന്ന ആളുകളും രണ്ടായി പിരിഞ്ഞിരിക്കുകയാണ്.
And even those who are saying salvation is by faith is divided into two.
ചില ആളുകൾ പറയും നമ്മൾ വിശ്വസിച്ചാൽ നമ്മൾ രക്ഷിക്കപ്പെടും.
Some people would say that when you are believing you would be saved.
വേറെ ചില ആളുകൾ പറയുന്നു നാം അങ്ങനെ വിശ്വസിക്കണമെങ്കിൽ അതിന്റെയും പ്രേരക ശക്തി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്.
And the others people would say that though you are believing the enablement is received by the by God.
കാരണം മനുഷ്യന് സ്വയമായി വിശ്വസിക്കാൻ കഴിയില്ലെന്ന് പറയുന്നത് അവൻ നാശകരമായ കുഴിയിലും കൊഴിഞ്ഞ ചേത്തിലും കിടക്കുക, അവന് സ്വയമായി രക്ഷ പ്രാപിക്കാനോ ദൈവത്തെ വിളിച്ചപേക്ഷിക്കാനോ കഴിയില്ല, നന്മ ചെയ്യുന്നവൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല.
Man cannot believe in by himself because he say that he is in the horrible pit and in the miry clay, and there is none who can deliver him from that.
അതുകൊണ്ട് ഈ ദൈവത്തിൽ വിശ്വസിക്കാനുള്ളതായിരിക്കുന്ന ആ പ്രേരണയും കൂടെ ദൈവികമായെങ്കിൽ മാത്രമേ വിശ്വസിക്കാൻ കഴിയുള്ളൂ.
And only that enablement to believe, if it is only from God, then only you can believe.
അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് കൃപയാലല്ലോ വിശ്വാസം പോലെ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അടുത്ത വാചകം അതിനും നിങ്ങൾ കാരണമല്ല.
And therefore apostle Paul says that for by grace you have been saved by faith, and that not of works, and that not of yourselves.
ഏതിനും നിങ്ങൾ കാരണമല്ല.
For what you are not your cause.
കൃപയ്ക്ക് നമ്മൾ കാരണമല്ല.
For grace you are not responsible.
പിന്നെ നമ്മൾ കാരണമല്ലെന്ന് പറയുന്നത്.
And for what else that not of yourself.
ഈ വിശ്വാസത്തിന് നിങ്ങൾ കാരണമല്ല.
Even that faith is not that of yourself.
അപ്പോൾ കർത്താവിൽ വിശ്വസിക്കാനുള്ളതായിരിക്കുന്ന ഒരു സാഹചര്യം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ഉണ്ടാക്കി തരിക.
So the Holy Spirit is preparing and circumstances wherein you can believe in the Lord.
അങ്ങനെ നാം രക്ഷിക്കപ്പെടുന്നു.
So that way you are saved.
കാരണം മനുഷ്യൻ സമ്പൂർണ്ണമായി അധപ്പതിച്ചവനാണ്.
Because man is completely depraved.
എന്നാൽ കർത്താവിന്റെ വചനം വിശ്വസിക്കുമ്പോൾ നാം രക്ഷിക്കപ്പെടുന്നു.
But when you believe in the word you are saved.
ഇവിടെ പറയുന്ന ഈ ഓരോ കാര്യത്തിലും ചേർത്ത് രണ്ട് പഠനമാണെങ്കിലും ചേർത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് 5 ഹാനോക്കിന്റെ ജീവിതമാണ്.
And for all these things there's a parallel that is in Genesis 5.
ഹാനോക്കിനെ കുറിച്ച് ആകെ 3 സ്ഥലങ്ങളിലേ പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം.
About Enoch only it is mentioned about him in three places.
ഫിലിപ്പിയർ 5
in Genesis 5.
പിന്നെ എബ്രായ ലേഖനം 11
and Hebrews 11.
ഒടുവിലായിട്ട് യൂദാരുടെ ലേഖനത്തിൽ രണ്ട് വാക്യങ്ങളും.
And in book of Jude 2 verses.
അദ്ദേഹത്തെ കുറിച്ച് ആദ്യം നാം വായിക്കുന്നത് ഹാനോക്കിന് 65 വയസ്സായപ്പോൾ അവൻ ദൈവത്തോടുകൂടെ നടക്കാൻ ആരംഭിച്ചു.
First of all we read that Enoch lived 65 years and he walked with God.
65-ാമത്തെ വയസ്സിൽ അവന് മകൻ ജനിച്ചു, അവന് മെഥൂശലഹ് എന്ന് പേരിട്ടു.
And he begot a son Methuselah at the age of 65.
എന്തുകൊണ്ടായിരിക്കണം ഈ സമയത്ത് ഹാനോക്ക് ദൈവത്തോടുകൂടെ നടക്കാൻ തുടങ്ങിയത്? അതിന്റെ കാരണം എന്തായിരിക്കണം?
What would be the reason that Enoch started walking with God?
കുറഞ്ഞ പക്ഷം രണ്ട് കാരണങ്ങളെങ്കിലും കാണണം.
At least there should be two reasons.
ഒന്ന്,
first
ഹാനോക്കിന്റെ വലിയ വലിയ പിതാവായ ആദാം അന്ന് ഹാനോക്കിന്റെ കൂടെ ഉണ്ട്.
Because Enoch's great grandfather Adam is there together with Enoch.
ഈ കണക്ക് നോക്കിയാൽ ഹാനോക്ക് 365 വർഷം ജീവിച്ചിരുന്നു.
If you look at the statistics Enoch lived for 365 years.
അതിൽ 308 വർഷവും ആദാം ഹാനോക്കിനോട് കൂടി ഉണ്ടായിരുന്നു.
And out of that 308 years Adam was together with Enoch.
ആദാം മെഥൂശലഹിനെയും കണ്ടു.
And Adam also saw Methuselah.
പക്ഷേ മെഥൂശലഹിന്റെ മരണത്തിന് മുമ്പായിട്ട് ആദാം മരിച്ചു.
Before the death of Methuselah Adam was taken up.
അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ആദാം ഇങ്ങനെ മക്കളോടും കൊച്ചുമക്കളോടും ഏഴാമനായ ഹാനോക്കിനോടൊക്കെ പറഞ്ഞാണ് എന്റെ മോനെ എനിക്ക് സംഭവിച്ച കുഴപ്പമില്ല, കുഴപ്പം നിനക്കുണ്ടായിരുന്നു കേട്ടോ.
So I believe that Adam would have told to his children and grandchildren that you, the problem that I had faced, it should not happen with you.
അതുകൊണ്ട് ജീവിതത്തിൽ വെച്ച് നേരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദൈവത്തോട് ചേരുകയാണ്.
So the most important thing that you can do in your life is that to be together with the Lord.
പാപം എന്നെ ദൈവത്തിൽ അകറ്റി.
Sin had separated me from God.
എന്റെ ആത്മാവിനെയും ദേഹിയെയും ദേഹത്തെ മലിനമാക്കി.
It had defiled my spirit, soul and body.
അതുകൊണ്ട് നിനക്കങ്ങനെ സംഭവിക്കരുത്, നീ വിശ്വസിക്കണം എന്ന് ഒരു വിഷയം പറഞ്ഞു കാണാം.
So probably he might have said that it should not happen with you and you should walk together with him.
ആദം ഹാബേലിനോട് പറഞ്ഞു എന്നുള്ള തെളിവ് നമുക്കുണ്ട്.
We have a proof that Adam had told this to Abel.
അങ്ങനെ ഒരു കാര്യം ആദമിന്റെ സ്വാധീനം.
So we can see that one reason is the influence of Adam.
ഇനി രണ്ടാമത്തെ കാരണം,
the second reason,
65 വയസ്സായപ്പോൾ ദൈവം അവന് പ്രത്യേകമായ ഒരു വെളിപ്പാട് നൽകി.
At the age of 65 the Lord had given him a revelation.
ഒരു വചനം നൽകി.
He gave him a word.
ആ മകൻ ഉണ്ടായപ്പോൾ അവന് പേരിട്ടു മെഥൂശലഹ്.
And when the son was born he was named Methuselah.
പേരിന്റെ അർത്ഥം അറിയാമല്ലോ.
The meaning you know.
ലോക ചരിത്രത്തിൽ ഏറ്റവും അധികം ജീവിച്ചിരുന്ന 969 വർഷം ജീവിച്ചിരുന്ന മെഥൂശലഹ്.
He is the one who had lived for the most number of years, 969 years.
പേരിന്റെ അർത്ഥം.
What is the meaning of his word?
അവന്റെ ശേഷം അത് സംഭവിക്കും.
After his time that it will happen.
അവന്റെ ശേഷം അത് സംഭവിക്കും.
It will happen after his time.
അവന്റെ പേരാണ് അത്.
What is that name?
When ingena povumbo aalukal meduchalaga nu ulikkum aalukal irukku ninde chela enna sambhavikkunnu.
And when he is walking the people would be asking after your time what will happen.
Avan parayum sambhavikkum.
It will happen.
Endha sambhavikkunnu?
What will happen?
Ende appan ariya.
My father knows it.
Ninde appan endha ariya?
What your father knows.
Deivam paranju nyayavidhi varum.
The Lord had told there would be judgment.
Aalukal ellam meduchalaga kaliyaakki kaanum.
And the people were all mocking at Methuselah.
So ennal ninde appan buddha aathmi ipo endru vallathavanada enna perada idirikkunnu.
Your father is a what a spiritual guy, what a name he is given.
ഇങ്ങനെയുള്ള പേരൊന്നും പിള്ളേർക്ക് ഇടാൻ പാടില്ല.
You should not give names such to the children.
പക്ഷേ ദൈവത്തിന്റെ വെളിപ്പാട് ശരിയാണെന്ന് കാലം തെളിയിച്ചു.
But the Lord's revelation was true that the time proved.
ഹാനോക്ക് തീരുമാനിച്ചു ദൈവത്തോട് ചേർന്ന് നടക്കാനാണ് ജീവിതത്തിന്റെ ആവശ്യം.
So Enoch decided that it is the necessity that he should walk together with God.
65-ാമത്തെ വയസ്സിൽ
at the age of 65
വിശ്വാസത്താൽ പാപം പ്രവേശിച്ചെങ്കിൽ വിശ്വാസത്താൽ ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു.
And by faith when he forsook sin he started walking with God.
ഹാനോക്ക് എന്ന പേരിന്റെ അർത്ഥം തന്നെ ഡെഡിക്കേറ്റഡ് എന്നാണല്ലോ.
The meaning of Enoch is dedicated.
അവന്റെ ജീവിതം ദൈവത്തിന് സമർപ്പിച്ചു.
And he surrendered his life towards God.
ആദാമിന്റെ സമർപ്പണമില്ലായ്മ പാപത്തിലാക്കിയെങ്കിൽ ഹാനോക്കിന്റെ സമർപ്പണം അവനെ ദൈവത്തോട് അടുപ്പിച്ചു.
The commitment of non commitment of Adam led to sin but the commitment of Enoch led to spiritual life.
റോമാലേഖനം 5-ാമത്തെ പൗലോസ് പറഞ്ഞത് പാപം പെരുകിയേടത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു.
In Romans chapter 5 apostle Paul is saying where sin increased even wickedness also increased.
പാപം പെരുകി.
The sin increased.
അവിടെ കൃപയും പെരുകി.
Their grace also increased.
അത്യന്തം അധികമായിട്ട് വർദ്ധിച്ചു.
And it increased in manifold.
ആ കൃപയുടെ ബഹുത്വവും അതിന്റെ വർദ്ധനവുമാണ് ഈ ഹാനോക്കിന്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്.
And that manifoldness or the multitudeness we can see in the life of Enoch.
ഈ ഹാനോക്ക് ദൈവത്തോട് അടുത്തു.
And this Enoch was together with the Lord.
ഇനി പാപം ചെയ്യുന്ന രണ്ടാമത്തെ പ്രവർത്തനം.
The second thing that sin does.
അർത്ഥം അല്പകട വേഗം നേരത്തെ ചിന്തിച്ചത് അതുകൊണ്ട് വേഗം പറഞ്ഞു വിടുന്നേ ഉള്ളൂ.
And I would just refer it and go forward.
നമ്മൾ ചിന്തിക്കാത്ത കാര്യങ്ങൾ കൂടുതൽ വിശദീകരിക്കാം എന്ന് വിചാരിക്കും.
What we have not thought of we would explain more.
4-ാമത്തെ 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ പാപം മനുഷ്യനെ കുടുംബത്തിൽ നിന്ന് അകറ്റി.
Chapter 4 verses 8 to 11 we find that sin had separated man from the family.
ആദമും ഹവ്വയും തമ്മിൽ ആകുന്നത് നമ്മൾ പഠിച്ചു.
We had seen about Adam and Eve who they were separated.
ഇനി അതിന്റെ ഫലമായിട്ട് കയ്യിനും ഹാബേലും തമ്മിൽ ആകുന്നു.
And the result of that we find that Abel and Cain were separated.
അത് കൊലപാതകത്തിൽ കലാശിക്കുന്നു.
And that ended in murder.
ഇനി ഞാൻ ഹാനോക്കിലേക്ക് നേരെ വരിയാ.
Then we will come directly to Enoch.
പാപം കുടുംബത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റിയെങ്കിൽ.
If sin had separated family from God.
ഹാനോക്ക് എന്ത് ചെയ്തു?
Then Enoch what did he do?
ദൈവത്തോടുകൂടെ നടക്കാൻ തുടങ്ങി കഴിഞ്ഞു അവനെക്കുറിച്ച് ഞാൻ വായിക്കുന്നത് അവൻ കുടുംബത്തോടുകൂടെ നടന്നുള്ള ആശയമാണ്.
And when he started walking with God you can find that he started walking with the family.
ഹാനോക്കിന് ജോലി ഉണ്ടായിരുന്നു.
Enoch had a profession.
അവൻ എന്ത് പണിയാച്ചെന്ന് നമുക്കറിയാൻ പാടില്ല.
We do not know what his profession was.
അന്നത്തെ കാലത്ത് ആളുകൾക്ക് അധികാരമുള്ളതിൽ ഏർപ്പെട്ടിരുന്നു.
Those days people were rearing cattle.
ഹാനോക്ക് ആ കാര്യം ചെയ്തോ നമുക്കറിയാൻ പാടില്ല.
And we do not know whether Enoch did that.
അവൻ താമസിക്കാൻ വീടുണ്ടാക്കിയെന്ന് നമുക്കറിയാൻ പാടില്ല.
We do not know whether he built house for himself.
പക്ഷേ ഒരു കാര്യം നമുക്കറിയാം.
But one thing we know that
ഹാനോക്ക് ഒരു ജോലി ചെയ്തു.
Enoch did one work.
അവൻ പ്രസംഗിച്ചു.
He preached.
അവൻ ഉപദേശിയായിരുന്നു.
He was a preacher.
അവൻ എവിടെയും പ്രസംഗിച്ചു.
Wherever he went he preached.
അവൻ പ്രസംഗിച്ച പ്രസംഗം അപാര പ്രസംഗമായിരുന്നു.
And his preaching was so great.
അവന്റെ ജീവിതം തന്നെ ഒരു പ്രസംഗമായിരുന്നു.
And his life itself was a preaching.
അപ്പോൾ ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുത്തു കഴിഞ്ഞു ഹാനോക്ക് രണ്ടാം സ്ഥാനം കൊടുത്തത് അവന്റെ പ്രസംഗത്തിനായിരുന്നില്ല.
Having given the first place to God, the second place he did not give for preaching.
രണ്ടാം സ്ഥാനം എന്തിനായിരുന്നു?
Second place for what did he give?
രണ്ടാം സ്ഥാനം കുടുംബത്തിനായിരുന്നു.
സെക്കൻഡ് പ്ലേസ് ഹി ഗേവ് ടു ദ ഫാമിലി.
നമ്മുടെ ജീവിതത്തിന്റെ ഒരു പ്രയോറിറ്റി ലിസ്റ്റ്, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ പ്രയോറിറ്റി ലിസ്റ്റ് എടുത്താൽ ഒന്നാം സ്ഥാനം നിശ്ചയമായും ദൈവത്തിന് കൊടുക്കണം.
ഇഫ് യു ഹാവ് ടു ടേക്ക് ഔട്ട് ഡൗൺ എ പ്രയോറിറ്റി ലിസ്റ്റ് ഇൻ അവർ ലൈഫ്, ദ ഫസ്റ്റ് പൊസിഷൻ ഷുഡ് ഗോ ഓൾവേസ് ടു ഗോഡ്.
ഈ രണ്ടും മൂന്നും തമ്മിലുള്ള കാര്യങ്ങളിലാണ് നമ്മുടെ ജീവിതത്തിന്റെ വിജയവും പരാജയവും ഇരിക്കുന്നത്.
അവർ സക്സസ് ആൻഡ് ഫെയിലിയർ ഇൻ അവർ ലൈഫ് ഡിപെൻഡ്സ് അപ്പോൺ ദ പ്രയോറിറ്റി വി ഗിവ് ടു ദ സെക്കൻഡ് ആൻഡ് ദ തേർഡ് പ്ലേസ്.
കുടുംബത്തിനാണോ ജോലിക്കാണോ?
ടു ദ വർക്ക് ഓർ ടു ഫാമിലി?
നല്ലവൻ കാണുന്നത് ജോലിക്കും വിദ്യാഭ്യാസത്തിനാണ് കൊടുക്കുന്നത്.
A majority of the people would give priority to work.
ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല, ശുശ്രൂഷയുടെ ആദ്യ കാലത്ത് ഞാൻ അമിതമായി പഠിപ്പിക്കുന്ന കാര്യത്തിൽ എനിക്ക് ആവേശമായിരുന്നു.
I do not know whether I have said like this, but in the beginning of my ministry, I had a great zeal to teach.
ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിലെ ബൈബിൾ സ്കൂളുകളിലൊക്കെ അങ്ങ് പോകും.
In throughout India and many Bible schools I used to go.
ഇന്നത്തെ പോലെ യാത്രാ സൗകര്യങ്ങളില്ല.
Those days there was no facilities to travel.
അതുകൊണ്ട് പോക്ക് പോയാൽ മിക്കവാറും 3 ആഴ്ച 4 ആഴ്ച വീതം കഴിഞ്ഞ് വീട് തിരികെ വരാം.
And once I depart from home, I would come back only after 3 or 4 weeks.
അങ്ങനെ ഒരിക്കൽ മദ്രാസിൽ സ്റ്റീവാർഡ് ബൈബിൾ കോളേജിൽ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ ശമൂവേലിന്റെ ഒന്നാം പുസ്തകം വായിച്ചു വരികയാണ്.
And once while I was teaching in Madras Bible College, I was reading from 1 Samuel chapter 1.
അവിടെ ശമൂവേലിന്റെ ചരിത്രം വായിച്ചപ്പോൾ ശമൂവേൽ ദാനിലും ബേർശേബയിലും മിസ്പയിലും എല്ലാം നടന്ന് ന്യായപാലനം ചെയ്തു വന്നു.
And we read that over there Samuel was judging the people in Mizpah and Beersheba and those places.
അവന്റെ ഹോം ടൗണിൽ വന്നപ്പോൾ നാം വായിക്കുന്ന അവിടെയും അവൻ ന്യായപാലനം ചെയ്തു.
And even in his hometown he was judging.
അടുത്ത അധ്യായം, ആ അധ്യായം അതോടെ തീരുകയാണ്.
And that chapter ends over there.
അടുത്ത അധ്യായം ആരംഭിക്കുമ്പോൾ
the second chapter begins.
എന്നാൽ ശമൂവേലിന്റെ മക്കൾ ദ്രവ്യാഗ്രഹികളായി കൈക്കൂലി വാങ്ങി ന്യായം മറിച്ചു വന്നു.
And the second chapter begins by saying that Samuel's children, they became corrupt and they were accepting bribes.
ഞാൻ സാധാരണ വായനയും ധ്യാനവും പഠനവും കട്ടിലേ ഇരുന്നോണ്ടാ.
My study and my meditation quite often is by sitting in the bed.
ഞാൻ അവിടെ താഴെ ഇറങ്ങി.
And then I just came down.
എന്റെ കണ്ണുകൾ നിറഞ്ഞു.
My eyes were filled.
ഇത് എന്നോടല്ലേ പറഞ്ഞത്?
Is it not talking to me?
ഞാൻ അവിടെ മുട്ടുകുത്തി.
I bend my knees.
ദൈവമേ, ഞാൻ എന്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു?
Today I am stopping this.
As far possible. പരമാവധി സമയം കുടുംബത്തിന് കൊടുത്ത് ദൈവം കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനം കുടുംബത്തിന് കൊടുക്കും എന്നാണ് തീരുമാനമെടുത്തത്.
And I took the decision that as far as possible for the first position to God and the second position I would give to the family.
ഭാര്യയ്ക്ക് മക്കൾക്ക് കൊടുക്കേണ്ട ന്യായമായ സമയം കൊടുത്തേ മതിയാകുള്ളൂ.
The reasonable time that has to be given to the wife and children should be given.
ഈ യാത്രകളുടെയും ശുശ്രൂഷകളുടെയും എല്ലാം ഇടയിൽ പരമാവധി സമയം കുടുംബത്തിന് നൽകാൻ ഞാൻ അതിനുശേഷം എപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്.
In the midst of all this itinerary journey, I give all the priority to give to the family.
കാരണം രണ്ടാം സ്ഥാനം കുടുംബത്തിന് തന്നെ കൊടുക്കണം.
The second position or the priority should always be given to the family.
ആനോക്കിന്റെ ജീവിതത്തിന്റെ വിജയം അതായിരുന്നു.
That was a success or victory of Enoch.
പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു.
He begot sons and daughters.
ദൈവഭക്തിയുടെ തലമുറയായിട്ട് അവരെ വളർത്തിയെടുത്തു.
And they were brought up as godly children.
മക്കളെ ഓർത്ത് ആനോക്കിന് ദുഃഖിക്കാനിടയായി.
And Enoch did not have to be saddened because of the children.
അതിന്റെ പ്രധാനമായ കാരണം ആനോക്ക് രണ്ടാം സ്ഥാനം കുടുംബത്തിന് കൊടുത്തെന്നുള്ളത്.
The main reason behind is that it is that he gave second priority to family.
ഞാൻ സ്നേഹത്തോട് ചോദിക്കട്ടെ, നമ്മുടെ കുടുംബങ്ങൾക്ക് നാം എത്ര സമയം കൊടുക്കുന്നു?
Let me lovingly ask you how much priority do our time do you devote for?
ഭാര്യ ഭർത്താക്കന്മാർക്ക് ഒരുമിച്ചിരുന്ന് സംസാരിക്കാനും ഷെയർ ചെയ്യാനും കാര്യപരിപാടികൾ ആലോചിക്കാനും എത്ര സമയം ഒരു ദിവസത്തിന്റെ 24 മണിക്കൂർ നമ്മൾ മാറ്റിവെക്കാറുണ്ട്?
In the 24 hours of the day, how much time do you devote for the husband and wife to be separated and sit together and talk?
മക്കൾക്ക് സ്വാതന്ത്ര്യമായി സംസാരിക്കത്തക്ക നിലയിൽ എത്ര സമയം നമ്മൾ കൊടുക്കാറുണ്ട്?
How much time do you devote and give to the children so that they can come freely and talk to the
അവർക്ക് അസാധാരണമായ വർക്ക് ലോഡുണ്ട്. ശരിയാണ്.
It is true that they have extraordinary work.
പക്ഷെ അതിനിടയിൽ
but in the midst of that
avare pendam feelings okka parayan ara kekkan ara ullathu
to know their feelings who is there to listen to that
avare class il anubhavikkunna vedanagal avaru aarana parayan ullathu
the problems that they face in the classes whom will they share
bhariyude manasika sammardangal kekkan ara ullathu
who will hear the mental struggles of the wife
bhartavane joli sthalathe harassment kekkan vera ullathu
who will hear the harassment that the husband is having in his work
idinu kudumbathil samayam undaganam
the family should take time for that
aanukkana noocha കഴിഞ്ഞ് നാം ഓർക്കുന്ന ഒരു നല്ല മാതൃകാ ഭർത്താവായിരുന്നു.
And after centuries we remember Enoch as an exemplary husband.
കാരണം കുടുംബത്തിന് വേണ്ട സമയം കൊടുത്തു.
Because he gave the priority and the time for the family.
അവന്റെ കുടുംബജീവിതം വിജയകരമായിരുന്നു.
And his family was successful.
പാപവും പിശാചും കുടുംബത്തിലെ അംഗങ്ങളെ തമ്മിൽ അകറ്റുമ്പോൾ
sin and Satan while it separates the family.
அது வழக்கின் காரணத்தாலாகணுமில்ல.
It may not be as a result of a fight.
ஜோலியோட தரக்கிலாகாம்.
It can be in the midst of the struggle of
the work. வித்தியாசத்தின் காரணத்தாலாகாம்.
Or it may be because of education.
மற்றவர கேர் செய்யத காரணத்தாலாகாம்.
Or maybe by caring others.
அதெல்லாம் பிசாசு நம்மை அகற்றி காரணம் மனசிலாகணும்.
And these are all the things which Satan is trying to make us apart.
ஹானோக்கு ஒரு വലിയ விஜயியாயிருந்த இந்த மேகரே.
Enoch was very successful in this.
இரண்டாம் ஸ்தானம் குடும்பத்துல வந்தாலும்.
He gave second priority to God, to family.
நல்ல ஒரு குடும்ப ஜீவிதம்.
A good family life.
മൂന്നാമത്തെ കാര്യം
തേർഡ് തിങ്
പാപം മനുഷ്യ ജീവിതത്തിൽ ചെയ്ത മൂന്നാമത്തെ കെടുതി
the thing that sin did in the life of man
നാലാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം
chapter 4
19-20 വാക്യങ്ങൾ
chapter 4 verses 19 and 20 then Lamech took for himself two wives the name of one was Ada and the name of the second was Zillah
ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ക്ലാസ് എടുത്തപ്പോൾ അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് ഓർപ്പിച്ചതാണ് നിങ്ങൾ
ഓർക്കുന്നുണ്ടായിരിക്കും.
ലോക ചരിത്രത്തിൽ ആദ്യമായി ബഹുഭാര്യ സമ്പ്രദായം ആരംഭിച്ച ആളാണ് ലാമേക്.
ലാമേക് വാസ് ദ പേഴ്സൺ ഹു ഇൻട്രൊഡ്യൂസ്ഡ് പോളിഗമി ദ ഫസ്റ്റ് ടൈം.
ദൈവം ഒരാൾക്ക് ഒരു ഭാര്യയെ ഒരു സ്ത്രീക്ക് ഒരു ഭർത്താവിന് നൽകിയപ്പോൾ ലാമേക്ക് പറഞ്ഞു എനിക്ക് രണ്ടു വേണം.
When God said that there should be one wife for a man, Lamech said that I should have two.
അതിന്റെ ഫലമായിട്ട് എന്തുണ്ടായി?
And what was the result of that?
താഴെ വായിക്കുന്ന 24-ാമത്തെ 26 20 23 24 വാക്യങ്ങളിൽ ഭാര്യമാരോട് പറയുകയാണ് എന്റെ മുറിവിന് പകരം ഞാൻ ഒരു പുരുഷനെയും എന്റെ പരിക്കിന് പകരം ഒരു യുവാവിനെയും കൊന്നു.
We read in verse 23 that for I have killed a man for the wounding me, even a young man for hurting me.
ഓ ഭാര്യമാരെ പ്രസാദിപ്പിക്കാൻ രണ്ട് പേരെ കൊല്ലുന്ന മനുഷ്യൻ.
To please the wives we see that he killed two people.
ദൈവത്തിന്റെ പ്രമാണം ലംഘിച്ചു കഴിഞ്ഞപ്പോൾ
when he disobeyed the principle of God
adipudi parajayamayi thirunnu
and it was a complete disaster
enna maruvesathe nammude hanokane nokkiye
on the other side when we look at Enoch
hanok aarayirunnu
who was Enoch
lamech ide adhe samakalin contemporary
Enoch was the contemporary of Lamech
ലാമേക്ക് ആദാം തുടങ്ങി ഏഴാമനായിരുന്നു ചരിത്രം വായിച്ചു നോക്കിയാൽ കാണാം.
When we look at the history we find that Enoch was seventh from Adam.
ലാമേക്കും ഹാനോക്കും രണ്ടും ഏഴാമന്മാരായിരുന്നു.
Lamech and Enoch was both seventh from Adam.
രണ്ടും രണ്ട് വംശത്തിലാണെന്ന് മാത്രം.
And both are from two genealogies.
എന്നാൽ ഈ ലാമേക്കിന്റെ വഴിപിഴച്ച സംസ്കാരം ഹാനോക്കിനെ തെല്ലും തീണ്ടിയില്ല.
The social nature of Lamech did not affect Enoch.
സമൂഹം എങ്ങനെയായാലും
the society if it is in any way
ore ullavar engane jeevichalum
however the people around us live
enna jeevitham vishuddhavum vajana prakaravum aayirikkanum hanok thirumanichu
Enoch determined that my life should be holy and as per the scriptures
paavam manushane vishuddhiyil nagatiyappol kripa manushane vishuddhiyil nilanirthi
when sin had separated man from holiness the salvation had kept him in holiness
naalamatha karyam
the fourth thing
paavam manushane aathmeekathayil nagati
for the sin had separated man from spirituality
enda telivu
what is the proof
20-ാമത്തെ വാക്യം വായിക്കുക ഈ ലാമേക്കിന്റെ രണ്ട് പുത്രന്മാര്
verse 20 the two sons of Lamech
അദ്ദേഹത്തിന്റെ ഭാര്യ ആദ യാബാലിനെ പ്രസവിച്ചു അവൻ കൂടാരവാസികൾക്കും പശുപാലകന്മാർക്കും പിതാവായി തീർന്നു
and Ada bore Jabal he was the father of those who dwell in tents and have livestock
Jabal ലാമേക്കിന്റെ മകൻ
the son of Lamech
avane kurichu aaga devaatmaavine rendu kaaryangala parayanu
and the spirit of the Lord has to say only two things about him
endokkeyanu
what is it
koodaravaasigalkkum pashupalakanmaarkkum pidavaayi thirunnu
he was the father of those who dwell in tents and have livestock
adhendha thettu
what is wrong in that
koodarangal thaamasikkunnavare aadithe aalu pidav
he is the father of the one who dwelt in tents
veedullakkunnathu thettaanu
is it wrong to build houses
kudaram thamasikkan vendiyalle
is it the tents are there to live
nammalokke veedu undakittundallo nee undakkuvallo
we all build houses
veedu avashyamalle
is it not necessary
adha vishwasathil vanna kaaranam veedu paniyan paadilla vaadaki thamasikkanannu
and because you have come to the faith you don't need to build a house you can live in a rented house
veedu paniyan
you can build house
palaya bhaktanmarkku veedu panavara
the old testament saints they all built houses
pinne pashukale pashupalayam pashukale valarthunna aalu
and also those who reared cattle
andada pradhanamaya joli pashu valarthana
and the main important profession at those time was to have livestock
appol upajeevana margathinu vendi kandhaariyala valarthan paadillennaanu vedavasam parayunnu
the scripture is it saying that for our daily life you should not have this livestock
pashukale valarthanam
You should have livestock.
ജോലി ചെയ്യണം.
You should work.
ഓഫീസിൽ പോകണം.
You should go to office.
ആശുപത്രി ജോലി ചെയ്യണം.
You should work in the hospital.
ജോലി ചെയ്യണമെന്നല്ല വേദവസം പറയുന്നത്.
The scripture doesn't say that you should not work.
പക്ഷേ വ്യാപാരി ജീവിതത്തിൽ ആകെ രണ്ട് കാര്യം സാധിച്ചുള്ളൂ.
But in the life of Jabal only these two things happened.
എന്തൊക്കെ ചെയ്തു?
What did he do?
വീട് വെച്ചു.
He built houses.
സമ്പത്തുണ്ടാക്കി.
And he had the possessions.
ഇതിനപ്പുറത്ത് അവനെക്കുറിച്ച് ദൈവാത്മാവ് യാതൊന്നും പറയാനില്ലാത്തത് അവൻ ആത്മീയമായി യാതൊരു കാര്യം ചെയ്യാത്തത്.
The spirit of God has nothing more to say about him because he had done nothing in
അവൻ അവന്റെ ആത്മീയ കാര്യം ചിന്തിച്ചില്ല.
Thought of his spiritual life.
ഹാനോക്കിനെ പോലെ ചിന്തിച്ചില്ല.
He never thought about like you know.
വിശ്വാസ പിതാക്കന്മാരെ പോലെ അവൻ ചിന്തിച്ചില്ല.
He did not think about the forefathers.
അവൻ ആകെയുള്ള ചിന്ത തിന്നുക കുടിക്കുക ആനന്ദിക്കുക ആശ്വസിക്കുക ഇത് മതി.
And all his thought was that to eat, live and be and make merry and this is enough.
ഇത് ഈ മനുഷ്യൻ മാത്രം തുടങ്ങിയതല്ല.
This is not begun only with this man.
ഇവന്റെ വല്യപ്പനായ കയ്യനും ഇത്തരക്കാരനായിരുന്നു.
Even his grandfather Cain was the same.
കയ്യൻ ആകെ കൂടി ഒരു കാര്യം ചെയ്തതായി നമ്മൾ വായിക്കുന്നു.
Only one thing did Cain. What did Cain do?
Cain ഒരു പട്ടണം പണിതു.
Cain built a town.
ലോകചരിത്രത്തിലെ ആദ്യത്തെ പട്ടണപ്പണിക്കാരനാണ് കയ്യൻ.
Cain was the first builder of a city.
എന്നിട്ട് ആ പട്ടണത്തിന് പേര് വിട്ടു.
And he named that city.
എന്തായിരുന്നു പട്ടണത്തിന്റെ പേര്?
What is the name of that city?
ഹാനോക്ക് പട്ടണം. ഈനക് സിറ്റി.
ഈനക് സിറ്റി.
എന്തിനാ പട്ടണം പണിതെന്ന് നമുക്കറിയാൻ പാടില്ല.
We do not know why he built that city.
ഒരു പക്ഷെങ്കിൽ അവന്റെ പേരിന് പെരുമയ്ക്ക് വേണ്ടി ആയിരിക്കാം.
Maybe he had built for his name and for his pride.
സുരക്ഷിതത്വത്തിന് വേണ്ടി ആയിരിക്കില്ല കാരണം മറ്റുള്ളവരെല്ലാവരും ഭക്തരും വിശ്വാസികളും വഴക്കാടികളല്ലാത്തവരുമാണ്.
It was not for his security because the people, other people were all spiritual and godly.
ഇവന്റെ പേരിന് പെരുമയ്ക്ക് വേണ്ടി മകന്റെ പേരിട്ടു ഹാനോക്ക് പട്ടണം.
And for his pride he named the city as his son Enoch.
ഈ പട്ടണം എത്ര കാലം നിലനിന്നു?
How many years did it stay?
ഇനി യാബാൽ പണിത ഈ കൂടാരങ്ങൾ എത്ര കാലം നിലനിന്നതാണ്?
And this tents which Jabal had made, how many years would it sustain?
അവൻ പശുക്കളെ വളർത്തിയുണ്ടാക്കിയ സമ്പാദ്യം എത്ര കാലം നിലനിന്നതാണ്?
And those livestock that he has built, how many years did it sustain?
നമുക്ക് കൃത്യമായി പറയാൻ കഴിയില്ലെങ്കിലും ഒരു കാര്യം നമുക്കറിയാം, പരമാവധി ജലപ്രളയം വരെ അതൊക്കെ നിലനിന്നതാണ്.
We cannot say exactly, but to the maximum we can say until the flood.
അതോടുകൂടി ആ തലമുറയും ഒഴുകിപ്പോകാനിടയായി.
And through that the flood even the generation was washed away.
എന്നാൽ ഹാനോക്കും അവന്റെ തലമുറയുമോ?
But Enoch and his descendants,
നോഹയുടെ കാലത്തെ ജലപ്രളയത്തിൽ ആ കുടുംബം രക്ഷപ്രാപിച്ചു.
In the time of the flood of Noah we find that they escaped.
ഭക്തിയോടെ ജീവിച്ച കുടുംബം നിലനിന്നു.
The family which lived a godly life they remained.
വിശ്വാസിയായ ഹാനോക്ക് പട്ടണം പണിയാൻ പോയില്ല.
The godly or the faithful Enoch did not build cities.
അവൻ കൂടാരപ്പണിയിലോ കന്നുകാലി വളർത്തലിലോ ഏർപ്പെടുന്നത് നമ്മൾ വായിക്കുന്നില്ല.
And he was not engaged in building tents or livestock.
അവൻ എത്ര പശു ഉണ്ട് എത്ര ആടുണ്ട് കണക്കൊന്നും പറഞ്ഞിട്ടില്ല.
There is no account of how many cattle or bullocks he had.
പക്ഷേ അവൻ ആത്മീയമായ ഒരു ദർശനം ഉണ്ടായിരുന്നു.
But he had a spiritual vision.
അവൻ ദൈവത്തോടുകൂടെ നടക്കാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു.
And he had a desire to walk with the Lord.
അവൻ ആത്മീയനായിരുന്നു.
And he was a godly person.
പാപം മനുഷ്യനെ ആത്മീയ താല്പര്യം ഇല്ലാത്തവനാക്കി മാറ്റുമ്പോൾ ദൈവത്തിന്റെ കൃപ മനുഷ്യനെ ആത്മീയ കാര്യങ്ങളിൽ ഉത്സാഹിയാക്കി തീർക്കുന്നു.
When sin makes a man disinterested with the spiritual thing, the grace makes man to be more spiritual.
ഇനി അഞ്ചാമത്തെ കാര്യം.
And the fifth thing,
പാപം മനുഷ്യനെ സത്യ ആരാധനയിൽ നിന്ന് അകറ്റുന്നു.
The sin would separate man or make man aloof from true worship.
നമ്മൾ വായിച്ച 20-ാമത്തെ വാക്യം 21-ാമത്തെ വാക്യം അവന്റെ സഹോദരൻ യൂബാൽ എന്ന പേർ ഇവൻ കിന്നരവും വേണുവും പ്രയോഗിക്കുന്ന എല്ലാവർക്കും പിതാവായി തീർന്നു.
His brother's name was Jubal. He was the father of all those who play the harp and the flute.
ലാമേക്കിന്റെ മകൻ യൂബാൽ.
The son of Lamech, Jubal.
അവനോടുകൂടി ആരംഭിച്ച ഒരു പ്രത്യേക കാര്യമുണ്ട്.
From him began one particular thing.
എന്താണ് ആരംഭിച്ചത്?
What did it begin?
കിന്നരവും വേണുവും പ്രയോഗിക്കുന്നവരുടെ ആദ്യത്തെ ആളായി.
That is to play the harp and the flute. He was the first person.
എന്തിനാണ് കിന്നരവും വേണുവും ഉപയോഗിക്കുന്നത്?
Why is this flute and harp used?
എന്തിനാണ് കിന്നരവും വേണുവും?
Why is it used?
പാട്ട് പാടാൻ അല്ലേ?
For singing songs.
നിജമോ നടക്കുന്നത് കിന്നരം വേണു വായിച്ചു നടക്കുകയല്ല. പാട്ട് പാടുമ്പോഴാണ് അതിന് സഹായകരമായിട്ട് കിന്നരവും വേണുവും ഗിത്താറും വയലിനും ഓർഗനും ഒക്കെ ഉപയോഗിക്കുന്നത് അല്ലേ? ശരിയല്ലേ?
When you are singing a song, you use this musical instruments.
ഇനി മ്യൂസിക് എന്തിനു വേണ്ടി ആരംഭിച്ചാണ് വാസ്തവത്തിൽ?
For what was music begun?
ഈ സംഗീതത്തിന്റെ ഉൽപ്പത്തി, സംഗീത ഉപകരണങ്ങളുടെ ആരംഭം, ഇതെല്ലാം ഇതിനെല്ലാം ഇതിന്റെ ഉദ്ദേശം എന്തായിരുന്നു?
The beginning of music or the singing, what was the purpose behind it?
ഇപ്പോ പാട്ട് കേൾക്കാൻ നമുക്കൊരു ഉല്ലാസമാണ്.
Now it is an entertainment to listen to the songs.
അതിനുവേണ്ടിയാണോ ഈ സംഗീതം?
For that, is it this music?
ഒരു വാക്യം വായിച്ചു നോക്കാം. എസെക്കിയേൽ 28 അധ്യായത്തിന്റെ 13 വാക്യം.
എസെക്കിയേൽ 28.
സംഗീതം അല്ലെങ്കിൽ സംഗീത ഉപകരണം ആദ്യം ആരംഭിച്ചത് എവിടെയാണ്?
Where did this music began first? Ezekiel
28. വാക്യം.
28:13. You were in Eden, the garden of God. Every precious stone was your covering. The sardius, topaz, the diamond, beryl, onyx, and jasper, sapphire, and turquoise, and emerald with gold. The workmanship of your timbrels and pipes was prepared for you on the day you were created.
ഇവിടെ സംഗീത ഉപകരണത്തെ കുറിച്ച് പറയുന്നുണ്ട്.
Here it is said about the musical instruments.
Pipes.
The pipes.
എന്തിനുവേണ്ടിയാണ് പൈപ്പുകൾ ഉപയോഗിക്കുന്നത്?
Why is this pipes used?
അത് സംഗീത ഉപകരണമാണ്.
That is a musical instrument.
അപ്പോൾ ചില തർജ്ജിമകളൊക്കെ വായിക്കുന്നത് നിന്നെ തീർത്ത നാളിൽ നിന്റെ തടങ്ങൾ അല്ലെങ്കിൽ ഈ സംഗീത ഉപകരണം നിന്നിൽ തന്നെ ഉണ്ടായിരുന്നു.
Something in some version it is said that it was there in you when you were created.
ഇനി അവനോട് കൂടെ എന്ന ഈ അർത്ഥത്തിൽ വായിച്ചാലും ശരിയാ. അവനെ തീർത്ത നാളിൽ, അവനെ സൃഷ്ടിച്ച നാളിൽ അവനിൽ തന്നെ ചില സംഗീത ഉപകരണങ്ങൾ കൂടി ഉണ്ടായിരുന്നു.
And when he was created in him there was some of the musical instruments.
എന്തിനു വേണ്ടിയാണ്?
For what?
ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയായിരുന്നു.
To worship God.
ദൈവത്തെ മഹത്വപ്പെടുത്താനായിരുന്നു.
To praise God.
മറ്റൊരു ദൂതനുമില്ലാത്ത തരത്തിലുള്ള വിശേഷപ്പെട്ടതായ കഴിവ് ഈ ദൂതനുണ്ടായിരുന്നു.
He had a special ability which all the other any other angels
did not have.
No other angel was covered with all these precious stones.
ഈ സംഗീത ഉപകരണങ്ങൾ അവനല്ലാതെ വേറെ ഒരു ദൂതനിലും ഉള്ളതായിട്ട് വായിക്കുന്നില്ല.
And we do not find that none other angels had these musical instruments other than this angel.
കുറേ കഴിഞ്ഞപ്പോൾ അവന്റെ ഉള്ളിൽ സാഹസം നിറഞ്ഞു, അവൻ ദൈവത്തോട് മത്സരിക്കാൻ തുടങ്ങി.
And after some time we find that pride filled his heart and he started to rebel against God.
അപ്പോൾ അവനിൽ ഉണ്ടായിരുന്ന ഈ സംഗീതവും സംഗീത ഉപകരണങ്ങളും അവന് തന്നെ വിനയായി.
And the song and the instrument that we which was in himself became a cause of concern for him.
അപ്പോൾ സംഗീതവും സംഗീത ഉപകരണങ്ങളും നല്ല ഉദ്ദേശത്തോട് കൂടി ദൈവം ആരംഭിച്ചതാണ്.
The song as well as musical instruments God has created with a great with a good purpose.
എന്നാൽ പിശാച് അത് ദുരുപയോഗം ചെയ്യാൻ തുടങ്ങി.
But Satan started to misuse it.
നമുക്ക് രമിക്കഴിഞ്ഞ എല്ലാ നൂറ്റാണ്ടുകളും നോക്കിയാലും ദൈവത്തിൽ നിന്ന് ആളുകളെ അകറ്റി കളയാൻ പിശാച് ഉപയോഗിക്കുന്ന ഏറ്റവും നല്ലൊരു മുഖാന്തരമാണ് മ്യൂസിക്.
If you look at the past centuries we find that Satan is using music as an instrument wherein you are separating yourself from God.
നിങ്ങൾ ഇത് യോജിക്കുന്നുണ്ടോ?
Do you will accept this?
സംഗീതവും സംഗീതവും ഉപയോഗിക്കാമോ ഇല്ലയോ എന്നത് അടുത്ത ചോദ്യമാണ്.
This is another question whether music or the musical instruments can be used.
എന്നാൽ ഇന്ന് ലോകത്തുള്ള സകല ദുരുപദേശ സംഘങ്ങൾ നോക്കിയാലും പുതുതായി പൊട്ടിമുളച്ചു വരുന്ന എല്ലാ ദുരുപദേശ സംഘങ്ങളും വചനത്തേക്കാൾ അധികം സംഗീതത്തിനും സംഗീത ഉപകരണങ്ങൾക്കുമാണ് പ്രാധാന്യം കൊടുക്കുന്നത്.
Today if you look at all the cults or all the other groups that are sprouting up they are based upon singing or the ministry or the musical instruments.
മനുഷ്യന്റെ ഹൃദയത്തെ ചലിപ്പിക്കാതെ അവന്റെ ബുദ്ധിയെ ചലിപ്പിച്ചുകൊണ്ട് ദൈവത്തിൽ നിന്ന് ആളുകളെ സംഗീതത്തിന്റെ മായാലോകത്തിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുക.
The music is taking into a vain world which affects the mind but rather not affecting the heart.
ഇവിടെ സാധാരണ ഒരു ചോദ്യം നമ്മുടെ ആളുകൾ പ്രത്യേകിച്ച് യുവാക്കന്മാർ ചോദിക്കാറുണ്ട്.
Here many ask this question especially the youth.
എന്തുകൊണ്ട് നമ്മുടെ സഭകളിൽ ഈ സംഗീതോപകരണങ്ങളൊന്നും അധികമായിട്ട് ഉപയോഗിക്കാറ്?
Why in our churches the musical instruments are not used much?
നമ്മുടെ സ്പെഷ്യൽ മീറ്റിംഗുകൾക്കും നമ്മുടെ സുവിശേഷ യോഗങ്ങൾക്കും ഒക്കെ വെളിപ്രസംഗങ്ങൾക്കൊക്കെ നമ്മുടെ സംഗീതോപകരണങ്ങൾ ഉപയോഗിക്കുക. നമ്മുടെ ആരാധനയിൽ ഒന്ന് കുറച്ചുകൂടി ഒന്ന് സജീവമാക്കാനും ലൈവ്ലി ആക്കാനായിട്ട് രണ്ടൊന്ന് സംഗീതോപകരണങ്ങളൊക്കെ ഉണ്ട് നല്ലതല്ലേ? നമ്മൾ മാത്രം എന്താ ഇങ്ങനെ മാറിയിരിക്കുന്നത്?
Why is it that only in our special meetings or gospel meetings we use these musical instruments but in the worship meeting why we do not use it? Is it not necessary so that we might make it more lively?
ഇതേക്കുറിച്ച് വചനത്തിൽ വല്ലതും പറയുന്നുണ്ടോ എന്നുള്ളത് ഒരു വ്യാപകമായ ചോദ്യമാണ്.
It is a relevant question whether the scripture says anything about it.
ഞാൻ അതിനുള്ള ഉത്തരം വചനത്തിൽ പറയാമെന്ന് വിചാരിക്കുകയാണ്.
And for that answer I would like to give you from the word.
കാരണം എവിടെ നോക്കിയാൽ എല്ലാത്തിലും ഒരു ബാലൻസ് നമുക്ക് കാണാനായിട്ട്
കഴിയും. If you look at any place we can find that for everything there should be a balance.
പുതിയ നിയമ ലേഖനങ്ങളിൽ എബ്രായ ലേഖനം ഒഴികെ ആരാധന എന്നുള്ള വാക്ക് ഒരു പ്രാവശ്യം മാത്രമേ ലേഖനങ്ങളിൽ വരുന്നുള്ളൂ.
Other than the book of Hebrews in all the other epistles the word worship comes only once.
അവിടെ എബ്രായ ലേഖനത്തിൽ കർത്താവിനെ ദൂതന്മാർ ആരാധിക്കുന്നതിനെ ബന്ധപ്പെട്ട ആ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്.
In Hebrews about the angels worshiping God it is mentioned.
അതൊഴിച്ചാൽ ആരാധന എന്നുള്ള വാക്ക് ഒരേ ഒരു സ്ഥലത്തേ ഉള്ളൂ. 1 കൊരിന്ത്യർ 14:25 വാക്യം.
other than that it is worship is only mentioned one, that is in 1 Corinthians chapter 14 verse 25.
മലയാളത്തിൽ നമസ്കരിക്കുകയാണ്.
And in Malayalam it is to bow down.
English is worship എന്നാണ്.
Or in English it is worship.
Greek it is proskuneo എന്നുള്ള വാക്കാണ്.
In Greek it is proskuneo.
അതിന്റെ അർത്ഥം ആരാധിക്കുക, നമസ്കരിക്കുക.
The meaning is that to bow down or to worship.
അവിടെ 1 Corinthians 14:25 പശ്ചാത്തല കോണ്ടെക്സ്റ്റ് നോക്കിയാൽ,
if you look at the context of 1 Corinthians chapter 14 verse 25,
1 Corinthians 14:14 അവസാനം വരെ ആരാധന യോഗത്തോട് ബന്ധപ്പെട്ട കാര്യമാണ് കാണുന്നത്.
In from 1 Corinthians chapter 14:17 onwards we find the picture of the worship.
14-ാം അധ്യായത്തിന്റെ അവസാനം വരെ,
till the end of chapter 14.
17-ാമത്തെ 11-ന്റെ 17, ഇനി ആജ്ഞാപിക്കാൻ പോകുന്നതിൽ ഞാൻ നിങ്ങളെ പുകഴ്ത്തുന്നില്ലെന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്.
And there it is mentioned that what I am going to exhort you, I am not praising you.
16 വരെയുള്ള വാക്യങ്ങളിൽ സഹോദരിമാരുടെ യോഗങ്ങളെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്.
From 16 onwards it is said about sisters meeting.
അവിടെ അവർ തലമൂടിയിരിക്കുക.
There they would cover their heads.
സഹോദരിമാരോട് വചനം പറഞ്ഞു കൊടുക്കുക.
And to exhort from the word.
ഈ കാര്യങ്ങളൊക്കെ 16 വരെ വാക്യങ്ങളിലുണ്ട്.
Till 16 it is mentioned over.
ഇനി 17-ാം വാക്യം മുതൽ ആരംഭിക്കുമ്പോൾ,
from 17 of chapter 11 onwards,
ഇനി ആജ്ഞാപിക്കാൻ പോകുന്നതിൽ ഞാൻ നിങ്ങളെ പുകഴ്ത്തുന്നില്ല.
Now the giving these instructions, I do not praise you.
അതിനുശേഷമുള്ള ഭാഗങ്ങൾ വായിച്ചാൽ 7 പ്രാവശ്യം സഭ കൂടുമ്പോൾ, നിങ്ങൾ കൂടുമ്പോൾ, നിങ്ങൾ എല്ലാവരും കൂടുമ്പോൾ, സഭ ഒരുമിച്ച് കൂടുമ്പോൾ, ഈ പ്രയോഗങ്ങൾ 7 പ്രാവശ്യം കാണാം.
In all those places there you find when you gather, when the church gather, when you gather together, these are mentioned 7 times.
അതേ വേദഭാഗം നോക്കിയാൽ 7 പ്രാവശ്യം ലോർഡ് സപ്പറിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കാണാം.
And in that portion we can find about the Lord's Supper 7 times it is referred.
അവിടെ ആരാധന യോഗത്തിന്റെ ഘടകങ്ങൾ, ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് കാണാൻ കഴിയുന്നു.
There the worship meetings, all the ingredients are mentioned over there.
അതെല്ലാം നമ്മൾ ശരിക്കും ഫോളോ ചെയ്യുന്ന ആളുകളാണ്.
And all those things we are properly following.
നമ്മൾ സായിപ്പിന്റെ കയ്യിൽ നിന്ന് കടമെടുത്തതല്ല, സൈമൺ സാർ ഉണ്ടാക്കിയതല്ല, ദൈവത്തിൽ പറഞ്ഞിരിക്കുന്ന ആ മാതൃകയിലാണ് നമ്മൾ ആരാധിക്കുന്നത്.
വി ഹാവ് നോട്ട് ബോറോഡ് ഇറ്റ് ഫ്രം ദ വെസ്റ്റേൺ പീപ്പിൾ ഓർ ഫ്രം കെ വി സൈമൺ സാർ, ബട്ട് ഇറ്റ് ഈസ് റിട്ടൺ എക്സാക്ട്ലി ഇൻ ദ സ്ക്രിപ്ചർ.
അവിടെ പാട്ടുകളെ കുറിച്ച് പറയുന്നുണ്ട്.
ദേർ ഇറ്റ് ഈസ് മെൻഷൻഡ് അബൌട്ട് സോങ്സ്.
ആ പാട്ടുകളെ കുറിച്ച് പറഞ്ഞ ഭാഗം ശ്രദ്ധിച്ചാൽ, ആരാധന യോഗത്തിൽ സംഗീത ഉപകരണം ഉപയോഗിക്കാമോ ഇല്ലയോ എന്നുള്ള തെളിവുണ്ട്.
ആൻഡ് ഫ്രം ദ മെൻഷൻ ഓഫ് ദ സോങ്സ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് വെദർ musical instruments can be used or not.
വാക്യങ്ങൾ വായിക്കാം, 14-ന്റെ 15-ഉം 16-ഉം വാക്യങ്ങൾ.
Chapter 14 verses 15 and 16.
ഇത് പ്രത്യേകം നമ്മുടെ യുവാദി യുവാക്കന്മാരെ ശ്രദ്ധിക്കണം. സംശയങ്ങൾ ചോദിക്കുന്ന ആളുകളോട് പറഞ്ഞു കൊടുക്കാനായിട്ട് നമുക്ക് കഴിവുണ്ടായിരിക്കണം.
And especially the youth should take care of it and you should be able to say it to others.
മലയാളത്തിൽ ഇംഗ്ലീഷിൽ ഒന്ന് മാറി വായിക്കാം. 1 Corinthians 14:15-16.
1 Corinthians chapter 14 verses 15 and 16.
മതി, ആത്മാവ് കൊണ്ട് പാടും.
ഐ വിൽ പ്രേ, ഐ വിൽ സിംഗ് വിത്ത് ദ സ്പിരിറ്റ്.
ഇനി എബ്രായ ലേഖനം 2:12
ഹീബ്രൂസ് ചാപ്റ്റർ 2:12
2:12 മതി മതി.
I will declare your name to my brethren in the midst of the assembly.
അവരെ കീർത്തിക്കും എന്നുള്ളതിനെ ഐ വിൽ സിംഗ്, ഞാൻ പാടുമെന്ന്.
I will sing praise to you.
ഇവിടെ രണ്ടിടത്തും ഈ പാടും എന്നുള്ളതിനെ രണ്ട് വാക്കുകളാണ്, വേറെ വേറെ വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നത്.
And these two places for the singing, there are two different words are used.
അത് പ്രത്യേകം ശ്രദ്ധിക്കണം.
Should make note of it.
എബ്രായ ലേഖനത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഹ്യുമ്നയോ എന്നുള്ള ഗ്രീക്ക് വാക്കിന് സിംഗ് വിത്തൌട്ട് അക്കംപനിമെന്റ് എന്നുള്ള അർത്ഥമാണ്.
In the Hebrew, the word sing is in Greek, the sing, the hymn is used, word sing without accompaniment.
ലളിതമായി പറഞ്ഞാൽ വോക്കൽ സിംഗിംഗ്.
That is vocal singing.
പാടുക.
That is just to sing.
അതിനത് യാതൊരു സഹായവും അകമ്പടിയില്ല.
And for that, there is no accompaniment to that.
എന്നാൽ ഈ 1 Corinthians 14 പറഞ്ഞിരിക്കുമ്പോൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് വളരെ വ്യത്യാസമുള്ള വാക്കാണ്. സാലോ, PSALLO എന്നൊരു വാക്കാണ്. ആ വാക്കിന് സിംഗ് with accompaniment on.
But the word referred in 1 Corinthians chapter 14, it is shallow, which means sing with accompaniment.
എന്ന് പറഞ്ഞാൽ എന്തിന്റെയെങ്കിലും അകമ്പടിയോടുകൂടെ പാടുക.
That is together with something you sing.
ആരാധന യോഗത്തിൽ അകമ്പടിയോടെ പാടുക.
Or to sing with accompaniment.
ആരാധന യോഗത്തിൽ പാട്ടിന് അകമ്പടി ഉണ്ടാകണമെങ്കിൽ എന്തായിരിക്കണം അകമ്പടി?
Then if in the worship there should be an accompaniment, what should be that accompaniment?
Organ.
Is it organ?
Guitar.
Is it guitar?
Flute.
Is it flute?
എന്തായിരിക്കണം?
What should be?
എന്താ കൂട്ടമായി പാടണം. If it is singing with accompaniment, what should be the accompaniment? എന്താ അകമ്പടിയോടെ പാടുകയാണെങ്കിൽ എന്തായിരിക്കണം അകമ്പടി?
If the singing is with accompaniment, what should be the accompaniment?
Ah, uttaram avadane undallo.
The answer is there itself.
Sahodarimaralu vega kandupidichu. Aatmaavu kondu vaadu.
That is with the spirit you should sing.
Aatmaavinte agambudiyode.
With the accompaniment of the spirit.
Hebrew lekhathil vocal singing aanengil.
In Hebrew it is a vocal singing.
Aaradhana yogathil ikkaryam parayumbol aatmaavinte agambudiyodu kuda paadanam.
And in the worship service, that is with the accompaniment of the spirit, you should sing.
Sangeetha varnangada accompaniment parnidilla.
For the musical instruments, accompaniment is not mentioned.
Mathramalla pudhiya niyamathil evadengilum ee sangeetha varnangal upayogicha paadidanam vaayikkunnilla.
Not only that, in the New Testament nowhere we find that musical instruments was together in the singing.
Appo aalukal sadharana oru maru jodhi chodikkaranu ennodu chodichittunde.
So the people would ask a counter question.
Ara pazhaya niyamam nedalum pudhiya niyamam porulalle.
If the Old Testament is a shadow, the New Testament is the fulfillment.
ആരാധനയിൽ സംഗീതോപകരണങ്ങൾ ഉണ്ടായിരുന്നല്ലോ.
ഇൻ ദ ഓൾഡ് ടെസ്റ്റ്മെന്റ് ദേർ വാസ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഇൻ സിംഗിംഗ്.
ദാവീദിന്റെ കാലത്താണെങ്കിൽ അതിനുവേണ്ടി വലിയ സന്നാഹങ്ങൾ തന്നെ ഉണ്ടാക്കി സംഗീത പ്രമാണി സംഗീത ഉപകരണങ്ങൾ കൂറുകളായി തിരിച്ചതിലല്ലായിരുന്നു.
ഇൻ ദ ടൈം ഓഫ് ഡേവിഡ് ദേർ വാസ് എ ഗ്രേറ്റ് ട്രൂപ്പ് ഓഫ് സിംഗേഴ്സ് ആൻഡ് ദേർ വാസ് എ ചീഫ് സിംഗർ ആൻഡ് ഡിഫറെന്റ് ചീഫ്സ്.
ശരിയാ, പഴയ കാലത്ത് സംഗീതവും സംഗീത ഉപകരണങ്ങളും അതിന്റെ കൊയറും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു.
ഇറ്റ് ഇസ് ട്രൂ ദാറ്റ് ഇൻ ദ ഓൾഡ് ടെസ്റ്റ്മെന്റ് ദേർ വാസ് എ സിംഗിംഗ് കൊയർ ആൻഡ് ഓൾ ദ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്.
ഞാൻ രണ്ട് വേദഭാഗങ്ങൾ ചൂണ്ടിക്കാണിക്കാം.
I would like to bring before you two verses and I would ask a question.
ഒന്ന് ദിനവൃത്താന്തം ആറാം അധ്യായത്തിന്റെ 30-31 വാക്യങ്ങൾ.
First Chronicles chapter 6 verses 30 and 31.
രണ്ട് വാക്യങ്ങൾ, ഒന്ന് ദിനവൃത്താന്തം ആറിന്റെ 30-31. എടുക്കുന്നവരെ വായിക്കൂ.
Now these are the men whom David appointed over the service of song in the house of the Lord after the ark came to rest. They were ministering with music before the dwelling place of the tabernacle of meeting until Solomon had built the house of the Lord in
Jerusalem. മറിച്ച് കളയാതെ കൈ അവിടെ വെച്ചിട്ട് രണ്ടാമത്തെ വേദഭാഗം കൂടെ നോക്കണം.
ലെറ്റ് അസ് ലുക്ക് അറ്റ് ദ സെക്കൻഡ് പോർഷൻ.
രണ്ട് ദിനവൃത്താന്തം 5:12.
സെക്കൻഡ് ക്രോണിക്കൽസ് 5:12.
ഇവിടെ രണ്ടർത്ഥം സംഗീതക്കാരും സംഗീത ഉപകരണങ്ങളും വായിക്കുന്നുണ്ട്.
ഇൻ ബോത്ത് ദീസ് പ്ലേസസ് വി ഫൈൻഡ് അബൌട്ട് സിംഗിംഗ് ആൻഡ് ദ ഇൻസ്ട്രുമെന്റ്സ്.
ഒന്ന് ദിനവൃത്താന്തം ആറിൽ ദാവീദ് സംഗീതക്കാരെ ആക്കിയ കാര്യമാണ്.
ഇൻ ഫസ്റ്റ് കൊരിന്ത്യൻസ് ഫസ്റ്റ് ക്രോണിക്കൽസ് ചാപ്റ്റർ 6 ഡേവിഡ് ഈസ് കീപ്പിംഗ് ദോസ് കോയർ.
രണ്ട് ദിനവൃത്താന്തത്തിൽ സൊലോമൻ സംഗീത ഉപകരണങ്ങൾ ഉപയോഗിച്ച് ആളുകൾ നിർത്തിയ കാര്യമാണ്.
ആൻഡ് ഇൻ സെക്കൻഡ് ക്രോണിക്കൽസ് വി ഫൈൻഡ് ദാറ്റ് സൊലോമൻ ഈസ് കീപ്പിംഗ് ദ പീപ്പിൾ വിത്ത് ദ ഇൻസ്ട്രുമെന്റ്സ്.
ദാവീദ് ഈ സംഗീത ശുശ്രൂഷയ്ക്ക് നിയമിച്ച ആളുകളെ എവിടെയാണ് നിർത്തിയത്?
And David, where did he keep these people who were appointed for singing?
Where did they keep?
It was before the ark of the Lord and not
inside. സമാഗമന കൂടാരത്തിൽ ശുശ്രൂഷ നടക്കുന്നു, പക്ഷേ സംഗീത ശുശ്രൂഷ സമാഗമന കൂടാരത്തിനകത്തല്ല.
The service is in the tabernacle, but the singing is not inside the tabernacle.
അപ്പോൾ ആരാധനയുടെ ഒരു ഭാഗമായിട്ടല്ല സംഗീത ഉപകരണങ്ങൾ.
സോ ദ സിംഗിംഗ് ഇസ് നോട്ട് എ പാർട്ട് ഓഫ് വർഷിപ്പ്.
ഇനി ശലോമൻ ദേവാലയം പണിതു കഴിഞ്ഞപ്പോൾ സംഗീതക്കാരെ ആക്കിയത് എവിടെയാണ് നിർത്തിയത്?
ആൻഡ് വെൻ സോളമൻ ഹാഡ് പ്രിപ്പയർഡ് ദ ടെമ്പിൾ, വെയർ ഡിഡ് സോളമൻ കീപ് ദിസ്
മ്യൂസിഷ്യൻസ്? എവിടെയാ? യാഗപീഠത്തിന്റെ കിഴക്ക്.
That is to the east of the altar.
യാഗപീഠത്തിന് പടിഞ്ഞാറാണെങ്കിൽ എവിടെ വരാമായിരുന്നു?
And if it was the west of the altar, where it would have been?
എവിടെ ആകാമായിരുന്നു? കൂടാരത്തിനകത്താണ് വേണം, ദേവാലയത്തിനകത്താണെന്ന് വേണമെങ്കിൽ ചിന്തിക്കാമായിരുന്നു.
You could have thought that it would be inside the court.
യാഗപീഠത്തിന്റെ കിഴക്ക് എന്ന് പറഞ്ഞാൽ ഏതിനോട് ചേർന്ന് വരുന്ന ഭാഗമാണ്?
If it is to the east of the altar where it would come.
വാതിലിനോട് ചേർന്ന്.
It is near to the door.
അല്ലെ, പ്രാകാരത്തില.
That is in the courts.
അപ്പോൾ ആരാധന നടക്കുന്ന ദേവാലയത്തിനകത്ത് സംഗീത ഉപകരണങ്ങൾ പ്രവേശിച്ചേ ഇല്ല.
So where the worship is occurring in the temple, the musicians did not come.
അത് ദാവീദിന്റെ കാലത്താണെങ്കിലും ശലോമോന്റെ കാലത്താണെങ്കിലും.
Even at the time of David and also even at the time of Solomon.
സംഗീതക്കാർ അനേക സംഗീത ഉപകരണങ്ങളോടുകൂടെ യാഗപീഠത്തിന്റെ കിഴക്ക് പ്രവേശന കവാടത്തിങ്കിൽ പ്രാകാരത്തിൽ നിന്നുകൊണ്ട് സംഗീത ഉപകരണങ്ങൾ വായിച്ച് ദൈവത്തെ സ്തുതിച്ചു.
And the musicians, they came into the east of the altar and they stood there and they had the music.
അപ്പോൾ പഴയ നിയമത്തിൽ ആരാധനയിൽ സംഗീത ഉപകരണങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അല്ല.
So if somebody says that in the Old Testament worship musicians or musical instruments was used, it was not so.
പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ആരാധനയോട് ബന്ധപ്പെട്ട് സംഗീത ഉപകരണങ്ങൾ ഉപയോഗിച്ചതിന് യാതൊരു തെളിവുമില്ല.
There is no proof in the New Testament or in the Old Testament that musical instruments were used in relation to worship.
അപ്പോൾ സംഗീത ഉപകരണങ്ങൾ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ലേ?
So is it not, can you not use the musical instruments at any time?
അതിനും തെളിവ് ദൈവവചനത്തിലുണ്ട്.
There is a proof of that in the Word.
രണ്ട് രാജാക്കന്മാർ മൂന്നാം അധ്യായം 15-ാം വാക്യത്തിൽ വായിക്കണം, ഞാൻ വേഗം പറഞ്ഞു കൊണ്ടോളാം, നോട്ട് ചെയ്താൽ മതി. രണ്ട് രാജാക്കന്മാർ മൂന്നാം അധ്യായം 15-ാം വാക്യം.
Second Kings chapter 3 verse 15.
അവിടെ ഇസ്രായേൽ രാജാവും യഹൂദ രാജാവും ഏദോം രാജാവും കൂടെ മോവാബ് രാജാവിനോട് യുദ്ധം ചെയ്യാൻ പോയാ.
There we find that the king of Israel and Judah is fighting against Odo.
മൂന്ന് രാജാക്കന്മാര് മോവാബ് രാജാവിനോടും സൈന്യത്തോട് യുദ്ധം ചെയ്യാൻ പോയാ.
The three kings are fighting against the king of Moab.
അങ്ങനെ ആയിരക്കണക്കിന് പടയാളികൾ പോയി, ഏഴ് ദിവസം അവർക്ക് വെള്ളം കുടിക്കാൻ കിട്ടിയില്ല.
So for around more than thousands of soldiers are marching and there was no water for 7 days.
അവർ ചുറ്റിക്കറങ്ങി നടന്ന് വെള്ളം കിട്ടുന്നില്ല.
They were going around but they were not having water.
അപ്പോൾ അവർ ചോദിച്ചു, ഇവിടെ ദൈവത്തിന്റെ പ്രവാചകന്മാർ ആരെങ്കിലും ഉണ്ടോ?
So they asked, is there not a prophet of God
here? അവർ എലീശ പ്രവാചകനാണ്.
There is a prophet Elisha.
എലീശ പ്രവാചകന്റെ അടുക്കൽ ചെന്നു.
And they went to prophet Elisha.
ഞങ്ങൾക്ക് വെള്ളം കുടിക്കാൻ കിട്ടുന്നില്ല.
And they said that we don't have water.
എന്താ വെള്ളത്തിനുള്ള മാർഗ്ഗം?
What is the source of water?
എന്താ എലീശ പ്രവാചകൻ പറഞ്ഞത്?
What did Elisha say?
ഒരു വീണ വായനക്കാരനെ കൊണ്ടുവരണം.
Bring a person who plays flute.
അങ്ങനെ വീണ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ
and as he was playing the harp
എലീശ പ്രവാചകന് ദൈവത്തിന്റെ അരുളപ്പാട് കിട്ടി.
And the prophet Elisha got the revelation from God.
വെള്ളം എവിടെയാണെന്ന് പറഞ്ഞു കൊടുത്തു.
And said where the water is.
അവർക്ക് സമൃദ്ധിയായി വെള്ളം കിട്ടാനിടയായി.
And they got abundance of water.
ഇത് ദൈവത്തിന്റെ വചനമായ വെള്ളം നാം ജനത്തിന് കൊടുക്കുമ്പോൾ
and today when we are giving the water that is the word of God
ആ ജനത്തെ ഒരുക്കാൻ വേണ്ടി സംഗീതോപകരണങ്ങൾ ഉപയോഗിക്കാം.
And for preparing them you can use the instruments.
അതുകൊണ്ടാണ് നമ്മുടെ യോഗം ആരംഭിച്ചപ്പോൾ സംഗീത ഉപകരണങ്ങൾ ഉപയോഗിച്ച് പാട്ടുകൾ പാടിയത്.
That's why when our meetings began we use the musical instruments.
അത് വിശ്വാസികളുടെ കൂട്ടത്തിലാകട്ടെ സുവിശേഷ യോഗത്തിലാകട്ടെ സംഗീത ഉപകരണങ്ങൾ ഉപയോഗിക്കാം.
That can be even among the believers or when it is among the unbelievers you can musical instruments.
അത് നിയന്ത്രണ വിധേയം ആയിരിക്കണം എന്ന് മാത്രം.
And it should be according to the set rules.
അതിന് അനുവാദം ദൈവത്തിന്റെ വചനം തരുന്നുണ്ട്.
The scripture is allowing that.
എന്നാൽ പിശാച് ഇന്ന് തുടങ്ങി വെച്ചിരിക്കുന്ന സകല ദുരുപദേശ സംഘങ്ങൾ നോക്കിയാലും അവയിലെല്ലാം വചനത്തിന് സ്ഥാനമില്ല, സംഗീതത്തിന് സംഗീത ഉപകരണങ്ങൾക്കുമാണ് സ്ഥാനം.
But today we find that what Satan has begun is that in all these places there is a place for musical instruments and not for the word of God.
പാപം മനുഷ്യനെ സത്യ ആരാധനയിൽ നിന്ന് അകറ്റി കളഞ്ഞു.
Sin has separated man from true worship.
എന്നാൽ ഹാബെലിന്റെ ഹാനോക്കിന്റെ ജീവിതത്തിലോ
but in the life of Enoch
അവൻ 300 സംവത്സരം ദൈവത്തോടുകൂടെ നടന്ന് ദൈവത്തെ ആരാധിച്ച് പ്രസാദിപ്പിച്ചു.
And for 300 years he walked together with the Lord and worshiped God and he pleased God.
ഒന്നും രണ്ട് വർഷങ്ങളല്ല,
not only one or two years.
ആരാധനയുടെ മഹത്വം അവൻ മനസ്സിലാക്കിയിട്ടുണ്ട്.
But he knew the glory of the worship.
ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ആരാധനയാണ് ഏറ്റവും അടിസ്ഥാന കാര്യമെന്നുള്ളത് അവൻ മനസ്സിലാക്കി. അവനും ഹാബെലിന്റെ കാര്യം മനസ്സിലാക്കി.
Enoch realized that it is the best thing to worship God for pleasing him and before that even Abel understood it.
എബ്രായലേഖനം 11-ാം അധ്യായത്തിൽ ഹാബെലിനെ കുറിച്ച് പറയുമ്പോൾ അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്.
About in Hebrews chapter 11 it is said about Abel that still he is pleasing God and it is still speaking.
രണ്ടാമത് നമ്മൾ വായിക്കുന്ന ഹാനോക്കിനെ കുറിച്ചാണ്.
And secondly we read see about Enoch.
അവൻ എടുക്കപ്പെടുന്നതിന് മുമ്പേ ദൈവത്തെ പ്രസാദിപ്പിച്ചു.
Before he was taken up he caught up he was pleased.
എങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിച്ചു?
How did he please God?
സത്യ ആരാധനയിലൂടെ.
To true worship.
ഹാബെലിനെ പോലെ.
Like Abel.
പിശാച് സംഗീത ഉപകരണങ്ങൾ മൂലം ആളുകളെ സത്യ ആരാധനയിൽ നിന്ന് അകറ്റി കളയുമ്പോൾ ഹാനോക്ക് ദൈവത്തെ ആരാധിച്ച് പ്രസാദിപ്പിക്കുന്നതിൽ യാതൊരു വീഴ്ചയും വരുത്തിയില്ല.
When Satan is deviating man from true worship through the musical instrument, Enoch did not commit any mistake in worshiping.
ഇനി ആറാമത്തെ കാര്യം വേഗം പറഞ്ഞു വിടാവുന്നതാണ്.
Sixth thing I would just like to say and go.
ഉൽപ്പത്തി 4:22 വാക്യം.
Genesis 4:22.
പാപം മനുഷ്യ ജീവിതത്തിൽ ചെയ്യുന്ന ആറാമത്തെ വിപത്ത് അല്ലെങ്കിൽ കെടുതി.
The fourth sixth thing that sin does in the life in the life of a man.
ലാമെക്കിന്റെ ഭാര്യയായ സില്ല തൂബൽ കയ്യനെ പ്രസവിച്ചു. അവൻ ചെമ്പുകൊണ്ടും ഇരുമ്പുകൊണ്ടും ഉള്ള ആയുധങ്ങളെ തീർക്കുന്നവനായി തീർന്നു.
And as for Zillah, she also bore Tubal-Cain, an instructor of every craftsman in bronze and iron.
Ivan endu undayigale chembu kondu irumbu kondu aayudhangal undakiyathu.
Why was he a craftsman of bronze and iron?
Loga charithrathil aadyamayi aayudhangal undakkunna aalana Tubal-Cain.
The first person to prepare weapons is Tubal-Cain.
Endinu vendi aayudhangal undakiyathu?
What did he make these instruments?
ആയുധങ്ങൾ ഉണ്ടാക്കുന്നത് എന്തിനു വേണ്ടിയാണ്?
ഫോർ വാട്ട് ഇസ് വെപ്പൻസ് ഹി മേഡ്?
ഷോയ്ക്ക് വേണ്ടി എന്നല്ല നമുക്കറിയാം.
ഇറ്റ് ഈസ് നോട്ട് ഫോർ ഷോ.
ആക്രമിക്കാനാ?
ഇറ്റ് ഈസ് ഫോർ അറ്റാക്കിംഗ്.
ആരെ ആക്രമിക്കാൻ?
ടു അറ്റാക്ക് ഹോം.
അഞ്ചാം അധ്യായത്തിൽ കുറെ ഭക്തരായ ആളുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്.
ഇൻ ചാപ്റ്റർ 5 ദേർ ആർ മെനി സം ഗോഡ്ലി പീപ്പിൾ മെൻഷൻ.
ശേത്തിന്റെ വംശത്തിൽപ്പെട്ട ആത്മീയരായ ആളുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്.
ദ ഡിസെൻഡന്റ്സ് ഓഫ് ശേത്ത് ഹു ആർ സ്പിരിച്വൽ.
അവരെ എങ്ങനെ വകവരുത്തണം?
He wants to put them down somehow.
വിശ്വാസ മാർഗ്ഗത്തെ ഇല്ലായ്മ ചെയ്യണം.
The true life of faith should be made of destroyed.
കയ്യിന്റെ കാലം തുടങ്ങിയ ഈ പ്രതികാര ദാഹം ഈ 2015 ആണ്ട് വരെയും അവസാനിച്ചിട്ടില്ല.
The vengeance that was in the from the time of Cain, we find that it is still prevailing.
വിശ്വാസികളെ കൂട്ടക്കൊല ചെയ്യാൻ,
to completely annihilate the
Christians, ഇല്ലായ്മ ചെയ്യാൻ,
to make the Christians no more,
വേദപുസ്തകം ലോകത്തിൽ നിന്ന് ഇല്ലായ്മ ചെയ്യാൻ,
to take away the scripture from the face of this earth.
ലോകചരിത്രത്തിൽ എത്രയോ ഭരണാധികാരികൾ, എത്ര ചിന്തകന്മാർ, എത്ര നേതാക്കന്മാർ പരിശ്രമിച്ചിട്ടുണ്ട്.
How many philosophers, how many governments, how many leaders have tried this.
എന്നാൽ ഈ സഭയ്ക്കെതിരെ പടവാളോങ്ങിയ ആളുകളെല്ലാം നിഷ്പ്രഭരായതല്ലാതെ ദൈവത്തിന്റെ സഭ ഇന്നും അജയമായി നിലനിൽക്കുകയാണ്.
But all those who have tried this against the church of God, they have all failed, but the word of God still prevails.
പാപം മനുഷ്യനെ മനുഷ്യൻ നിന്നകറ്റി.
Sin separated man from man.
ആയുധങ്ങൾ ഉണ്ടാക്കി കൊല ചെയ്തു.
He made weapons and killed people.
എന്നാൽ ആ കാലത്ത് ജീവിച്ച ഹാനോക്ക് എന്ത് ചെയ്തു?
But Enoch, who lived in those times, what did he do?
അവൻ മനുഷ്യനോട് ഇടപെട്ടത് എങ്ങനെയാണ്?
How did he deal with man?
ഇത്ര ശത്രുതയോടെ പെരുമാറുന്ന ആളുകളായിട്ടും,
though they were dealing with such a great enmity,
ചെമ്പുകൊണ്ടും ഇരുമ്പുകൊണ്ടുള്ള ആയുധങ്ങൾ ഉണ്ടാക്കി വിശ്വാസികളെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഹാനോക്ക് എന്ത് ചെയ്തു?
While they were making weapons with bronze and iron to kill man, what did Enoch do?
ഹാനോക്ക് ഒറ്റ കാര്യം ചെയ്തു.
Enoch did only one thing.
അവൻ അതിന് പ്രതികാരം ചെയ്യാൻ പോയില്ല.
He did not take vengeance.
അവൻ പ്രസംഗിച്ചു നടന്നു.
He just preached.
യൂദാ ലേഖനം നമ്മൾ അങ്ങനെ വായിക്കുന്നുണ്ട്, 14-15 വാക്യങ്ങളിൽ.
In Jude we read about in verse 14 and 15.
അസാധാരണമായ ഒരു പ്രവചനമായിരുന്നു യോഹാനോക്കിന്റേത്.
The prophecy of Enoch is something extra.
അവൻ അറിയാം ഈ ദുഷ്ടതലമുറയ്ക്ക് ആവശ്യം ദൈവത്തിന്റെ വചനമാണ്.
He knew that this wicked generation need the word of God.
ചെമ്പുകൊണ്ടും ഇരുമ്പുകൊണ്ടുള്ള ആയുധങ്ങളുമായി കൊല്ലാൻ വരുന്ന ആളുകളോട് പറയാനുള്ളത് ഒരു സുവിശേഷമാണ്.
To the people who are coming with weapons, what they need to say is the gospel.
എന്താണ് സുവിശേഷം?
What is the gospel?
കർത്താവ് ആയിരമായിരം വിശുദ്ധന്മാരോടുകൂടെ വന്നിരിക്കുന്നു.
The Lord has come down with thousands of angels.
യൂദായുടെ ലേഖനത്തിലെ ഈ പ്രവചനം ഉൽപ്പത്തിയിലോ വേറെ പഴയത് നമ്മൾ വായിക്കുന്നില്ല.
This prophecy of Enoch is not mentioned in any other places.
അത് യൂദയ്ക്ക് ദൈവം പ്രത്യേകിച്ച് വെളിപ്പെടുത്തി കൊടുത്ത ഒരു സത്യമാണ്.
And this has been specially revealed to Jude.
ഇനി ഹാനോക്കിന്റെ ഈ പ്രവചനത്തെ നാം ഒന്ന് മനസ്സിലാക്കണം.
We should understand this prophecy of Enoch.
കർത്താവ് ആയിരമായിരം വിശുദ്ധന്മാരോടുകൂടെ ദുഷ്ടന്മാരെ ന്യായം വിധിക്കാൻ വന്നിരിക്കുന്നു.
Behold, the Lord comes with 10,000 of his saints to execute judgment on all.
എപ്പോൾ നടക്കാൻ പോകുന്ന കാര്യമാണ്?
When will this happen?
കർത്താവ് വരുന്നത്, ഇനി വരാൻ പോകുന്നത് ആയിരമായിരം വിശുദ്ധന്മാർക്ക് വേണ്ടിയാണെന്ന് നമുക്കറിയാം.
We know that the next the Lord is going to come for the saints.
വിശുദ്ധന്മാരെ വിശുദ്ധന്മാരോടുകൂടിയല്ല.
It is not with the saints.
വിശുദ്ധന്മാർക്ക് വേണ്ടിയാണ്.
He is coming for the saints.
അപ്പോൾ കർത്താവ് ഇനി മേഘത്തിൽ പ്രത്യക്ഷമാകാൻ പോകുന്നത്
the appearance of the Lord in the midair,
തന്നിൽ വിശ്വസിക്കുന്നവരെ തന്റെ അടുക്കലേക്ക് ചേർക്കാനാണ്.
To take the one who is believing in him towards him.
ക്രിസ്തുവിൽ മരിച്ചവരെ ഉയർപ്പിച്ചും ക്രിസ്തുവിൽ ജീവനോടെ ഇരിക്കുന്നവരെ രൂപാന്തരപ്പെടുത്തിയും രണ്ടു കൂട്ടരെയും കൂടെ തന്റെ അടുക്കലേക്ക് എടുക്കാൻ വേണ്ടിയാണ്.
The dead in Christ should be transformed and those who are alive would be taken up towards him.
വിശുദ്ധന്മാർക്ക് വേണ്ടി വരിക.
He is coming for the saints.
അങ്ങനെ വിശുദ്ധന്മാരെ തന്റെ അടുക്കലേക്ക് ചേർത്ത്,
and as he takes the saints together with him,
7 വർഷക്കാലം സഭയുമായി സ്വർഗത്തിൽ കഴിഞ്ഞ്,
after reigning with the church for 7 years,
അതിനുശേഷം ആ സമയത്ത് ഭൂമിയിൽ നടക്കാൻ പോകുന്ന മഹാപീഡന കാലത്തിന്റെ അവസാനത്തിങ്കിൽ,
and at the same time when the tribulation is happening at the end of that,
ഭൂമിയെ ഭരിക്കാൻ വേണ്ടി,
to rule the earth,
കർത്താവ് ആയിരമായിരം വിശുദ്ധന്മാരോട് കൂടെ ഇറങ്ങി വരാൻ പോകുകയാണ്.
He is going to come with thousands of saints with the saints.
ആയിരമായിരം വിശുദ്ധന്മാര് കർത്താവിനോടുകൂടെ ഭരിക്കുന്നവരായിരിക്കും.
ആൻഡ് ദോസ് തൗസൻഡ്സ് ഓഫ് സെയിന്റ്സ് വുഡ് ബി റെയ്നിംഗ് ടുഗദർ വിത്ത് ദി ലോർഡ്.
ഈ ഭൂമിയുടെ സ്ഥിതിക്ക് എല്ലാം വ്യത്യാസം ഉണ്ടാകും.
ദേർ വുഡ് ബി എ കംപ്ലീറ്റ് ചേഞ്ച് ഇൻ ദി സ്റ്റേറ്റ് ഓഫ്
ആയിരം ആണ്ട് കർത്താവ് ഭൂമിയെ ഭരിക്കും.
ആൻഡ് ഫോർ തൗസൻഡ് ഇയേഴ്സ് ഹി വുഡ് റെയ്ൻ ദി
ലോർഡ്. അവനോടുകൂടെ ഭരിക്കുന്നവരായി.
ഹി വുഡ് ബി ടുഗദർ റൂളിംഗ് വിത്ത് ഹിം.
അങ്ങനെ ഭൂമിയെ ശുദ്ധീകരിച്ച് ഭൂമിയെ അവനെ ക്രമത്തിലാക്കിയ ശേഷം.
ആൻഡ് ഹി വിൽ മേക്ക് ഓർഡർ ഇൻ ദിസ് എർത്ത്.
ദൈവസഭ ഭൂമിയിൽ നിന്ന് ഏതാണ്ട് ഭൂമിയെ മൊത്തത്തിൽ ഭരിക്കുന്ന ആ അപാരമായ ജോലി, ആ ശുശ്രൂഷ, ആ പദവി നമുക്ക് തരാൻ പോവുകയാണ്.
ആൻഡ് ദാറ്റ് ഗ്രേറ്റ് റൂളിംഗ് ഓഫ് ദിസ് ഗ്രേറ്റ് എർത്ത് വുഡ് ബി ഗിവൻ ടു ദി സെയിന്റ്സ്.
അന്നാണ് ഹാനോക്ക് പറഞ്ഞ പ്രവചനം നിറവേറാൻ പോകുന്നത്.
ആൻഡ് ദാറ്റ് ഈസ് ദി ടൈം വേർ ദി പ്രൊഫസി ഓഫ് എനോക്ക് ഈസ് ഗോയിങ് ടു ബി ഫുൾഫിൽഡ്.
അപ്പോൾ ഇവിടെ ഒരു കാര്യം നാം ഓർത്തിരിക്കണം.
ഹിയർ വി ഷുഡ് റിമെമ്പർ വൺ തിങ്,
കർത്താവിന്റെ വരവിനെ കുറിച്ച് ഉൽപ്പത്തി മൂന്നിന്റെ പതിനഞ്ചിൽ പിതാവായ ദൈവം പറഞ്ഞു.
ഇൻ ജനസിസ് ചാപ്റ്റർ 3:15 ഗോഡ് ദി ഫാദർ ഹാസ് സെഡ് അബൌട്ട് ദി കമ്മിങ് ഓഫ് ദി ലോർഡ്.
സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും.
The seed of the woman would crush the head of Satan.
അത് കർത്താവിന്റെ ഒന്നാം വരവിനെ കുറിച്ച് പറഞ്ഞാണ്.
That is about the first coming of the Lord.
രണ്ടാം വരവിനെ കുറിച്ച് ആദ്യം പ്രവചിച്ച ഹാനോക്കാണ്.
And the second coming is first prophesied by Enoch.
അത് രണ്ടാം വരവിന്റെ ആദ്യ ഘട്ടത്തെ കുറിച്ച് അല്ലെന്നുള്ളതാണ് രസകരം.
And it is not the first advent of the second coming.
രണ്ടാം വരവിന്റെ രണ്ടാം ഘട്ടം.
It is the second advent of the second coming.
ഏകപ്രത്യക്ഷതയെ കുറിച്ച് പറഞ്ഞില്ല.
It is not said about the mid-air coming.
മറിച്ച മഹത്വ പ്രത്യക്ഷതയെ കുറിച്ചാണ് പറയുന്നത്.
He says about the glorious appearance.
നാം കർത്താവിനോടുള്ള ഭൂമിയിലേക്ക് വരുന്ന കാര്യമാണ് പറഞ്ഞത്.
He said about coming with the saints to the
earth. ആളുകൾക്ക് ഇത് മനസ്സിലായോ ഇല്ലയോ എന്നുള്ളത് ഹാനോക്കിന് വിഷയമല്ല.
It was not a subject to Enoch whether the people understood.
കർത്താവ് ന്യായം വിധിക്കാൻ പോകുന്നു എന്നുള്ള കാര്യം ഹാനോക്ക് നെടുകയും കുറുകയും നടന്ന പ്രസംഗിക്കും.
Enoch told left and right that God is coming to judge.
പാപം മനുഷ്യനെ നഗറ്റിയപ്പോൾ ദൈവത്തിന്റെ കൃപ ഹാനോക്ക് വ്യാപരിച്ചപ്പോൾ ഈ സുവിശേഷം അറിയിക്കാൻ ഹാനോക്ക് എല്ലാ പ്രയത്നവും ചെയ്തു.
When sin separated man from man, when the grace of God worked within Enoch, we find that he preached this thing to the whole earth.
പ്രിയപ്പെട്ടവരെ, നാം ഈ കൃപ ലഭിച്ചവരാണ്.
Dearly beloved, we have received this grace.
നമ്മുടെ വലിയ ഉത്തരവാദിത്വം എന്താണ്?
What is our great responsibility?
ചെമ്പും ഇരുമ്പും കൊണ്ട് ആയുധങ്ങൾ ഉണ്ടാക്കട്ടെ.
Let them make weapons with gold, bronze and iron.
വിശ്വാസമാർഗ്ഗത്തിനെതിരെ എന്തെല്ലാം പ്രലോഭനങ്ങൾ ഉണ്ടാകട്ടെ.
Let there be anything that would come against the life of faith.
നമുക്ക് ഒരു ദൂത് കിട്ടിയിട്ടുണ്ട്.
But we have received his message.
ദൈവം തന്ന ഒരു ദൂതാണ്.
That is a message given by God.
അത് ലോകത്തിന് വേണ്ടിയുള്ള മെസ്സേജ് ആണ്.
It is the message to the world.
അത് ജനം കേൾക്കേണ്ടതാണ്.
That is to be listened by the world.
അത് കേൾക്കണമെങ്കിൽ പറയണം.
And for them to listen, we have to say.
അത് പറയണമെങ്കിൽ ചിലർ പോകണം.
If you have to say, then we have to go.
അങ്ങനെ ചിലർ പോകണമെങ്കിൽ അയക്കണം.
If they have to go, then somebody has to be sent.
ഈ ശുശ്രൂഷ ഇന്ന് നിറവേറ്റപ്പെടേണ്ട ശുശ്രൂഷയാണ്.
This is a ministry that has to be fulfilled now.
കഴിഞ്ഞ 2000 വർഷങ്ങളായി അനേക യുവതി യുവാക്കന്മാർ ഈ ജോലിക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടു.
For the last 2000 years, many of them have come for this profession.
ദൈവം നൽകിയ ദൂതുമായി അവർ പോയി.
They had gone with the word God has given.
അവർ ശുശ്രൂഷകൾ അവസാനിപ്പിച്ചു.
And they fulfilled their ministry.
നിരശയിലേക്ക് അപ്പുറത്തേക്ക് പോയി.
And they have gone beyond the veil.
നമ്മുടെ ഭാരത രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക്.
Into the various places of India.
അനേക യുവതി യുവാക്കന്മാർ പോയി.
Many young men and women had gone.
2000 കൊല്ലം കഴിഞ്ഞിട്ട് നമ്മുടെ രാജ്യം ഇപ്പോഴും untold ആണ്.
And still, even after 2000 years, our nation is untold.
സുവിശേഷത്തിന്റെ വാക്ക് ഒരു പ്രാവശ്യം പോലും കേൾക്കാത്ത അനേക ജില്ലകൾ സത്യസുവിശേഷം കേൾക്കാത്ത ജില്ലകൾ.
There are many villages where even the word's gospel is not even heard once.
അവിടെയും ഇവിടെയുമൊക്കെ ചില ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട്.
Here and there, some of the people are ministering.
ആ ചെന്ന് പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ആത്മാക്കൾ രക്ഷിക്കപ്പെടുന്നുണ്ട്.
And the places where they are ministered, souls are saved.
നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളിലേക്ക് പോകണം.
If you have doubt, you should go to the northeastern states.
ഞാൻ പല പ്രാവശ്യം അവിടെ പോകാറുണ്ട്.
I had gone there many times.
ഒരു പ്രവർത്തനത്തിനായിട്ട് പോയാൽ ആദ്യത്തെ വർഷം തന്നെ
And if you are going for the ministry, the first year itself, the Lord would give fruit and the church would be
established.
Today also, the Lord is calling and you should go.
Arunachal Pradesh is calling.
Assam is calling, Arunachal Pradesh is calling.
Tripura
is calling.
Manipur
and Nagaland is calling.
In
Bihar, how many new churches are
established?
In Gujarat, many places, many new churches are
formed.
While on one side the Satan's work is getting strengthened,
മറുവശത്തെ ദൈവകൃപയുടെ അത്ഭുതകരമായ പ്രവർത്തനം കാണാൻ കഴിയുന്നുണ്ട്.
But on the side we find the gracious work of the grace being done miraculously.
കർത്താവ് വിശുദ്ധന്മാരോടുകൂടെ വരാറായിരിക്കുകയാണ്.
The Lord is ready to come for the saints.
എന്നാൽ അതിനു മുമ്പ് വിശുദ്ധന്മാരെ നമ്മെ ചേർക്കാൻ വരും.
But before that the Lord will come for the saints.
ഇനി സമയം അധികം കിട്ടുമെന്ന് വിചാരിക്കാൻ നിർവാഹമില്ല.
There is no possibility that we would get much time.
ഞാൻ അനേക വർഷങ്ങൾ ഇതുപോലെ തുടരുമെന്ന് വിചാരിക്കാൻ ന്യായമില്ല.
Don't think that there would be many years to continue like
this. കർത്താവിന്റെ വരവ് വളരെ അടുത്തിരിക്കുകയാണ്.
Our coming of the Lord is very imminent.
കർത്താവിന്റെ വേലയ്ക്കായിട്ട് ഇന്നും അവൻ പിടിച്ചോണ്ടിരിക്കുക ആളുകളെ.
Today also the Lord is calling for his ministry.
മതി, പുറപ്പെട്ടു പോകണം.
It is enough, go.
സമയമായിരിക്കുന്നു.
The time is
up. ആനോക്കിന്റെ ജീവിതം മുഴുവൻ പ്രസംഗമായിരുന്നു.
The life of Enoch was complete preaching.
നോഹയുടെ ജീവിതം മുഴുവൻ പ്രസംഗിക്കാൻ മാറ്റി വെച്ചു.
The life of Noah was completely preaching.
പ്രിയപ്പെട്ടവരെ, നാം എപ്പോഴാണ് ഇത് പോകാൻ ഇനി ഒരുങ്ങുന്നത്?
Dearly beloved, when we will be prepared to go.
ദൈവം പലരുടെയും ഹൃദയങ്ങളിലൊക്കെ ഇങ്ങനെ ഇണക്കം നൽകുന്നുണ്ട്.
in many the hearts of the people the Lord is really working.
Avan vilichar irangi porapadanam.
If the Lord has called, come out and work.
Chuttumaarale nokkan paadilla.
Do not look at the surrounding.
Naale endu nadakkum kartha parayunu.
The Lord knows what will happen tomorrow.
Njan parayatte 19th vayasil yaadil pratheekshikkum agayillarna samayathu കർത്താവിന് വേലയ്ക്ക് വേണ്ടി എന്നെ വിളിച്ചു. ഇക്കഴിഞ്ഞ അനേക വർഷങ്ങളായി ഒരിക്കൽ പോലും തിരിഞ്ഞു നോക്കി അബദ്ധം പറ്റിയെന്ന് പറയാൻ എനിക്ക്
കഴിഞ്ഞിട്ടുണ്ട്.
ഇന്നും ഇന്ത്യ വിളിച്ചുകൊണ്ടിരിക്കുന്നു. അനേക ജില്ലകളും ഗ്രാമങ്ങളും ഇന്ന് കർത്താവിനെ കുറിച്ച്
കേൾക്കാറുണ്ട്.
ഇവിടെയുള്ളവർ പ്രാർത്ഥിക്കുന്നുണ്ട്.
വളരെ
നല്ല കാര്യമാണ്. കർത്താവിന് വേലയ്ക്ക് വേണ്ടി ധാരാളം പണം ചെലവഴിക്കുന്നുണ്ട്.
You are spending a lot of money for the work of
God. നല്ല കാര്യമാണ്.
It is good.
പക്ഷേ കർത്താവ് ആളുകളെ വിളിക്കുക.
But today God is calling people.
അവര് പണം വേണം, പ്രാർത്ഥന വേണം.
The Lord wants money, he wants prayer.
പക്ഷേ പോകാൻ ആള് വേണം.
But he wants people to go.
ഞാൻ ചോദിക്കട്ടെ, ഇനി നാം എത്ര കാലം കാത്തിരിക്കും?
Dearly beloved, how many more years we would wait?
കർത്താവേ, പ്രതികൂല സാഹചര്യങ്ങളാണെങ്കിലും,
Lord, though the situations are against,
മതവർഗീയവാദികൾ എഴുന്നേറ്റ് വരികയാണെങ്കിലും,
though the fanatics are rising against,
എമ്പിന്റെ ഇരുമ്പിന്റെ ആയുധങ്ങൾ കൂടി വരികയാണെങ്കിലും,
while the weapons of bronze and iron are increasing,
ഈ ഹാനോക്കിനെ പോലെ ഞാൻ പോകാം.
Like Enoch, I would go.
ഈ നോഹയെ പോലെ ഞാൻ പ്രസംഗിക്കാം.
Like Noah, I would preach.
ഈ തീരുമാനമെടുത്താൽ ഒരിക്കലും തിരിഞ്ഞു നോക്കി ദുഃഖിക്കേണ്ടതായിട്ട് വരികയില്ല.
Once you take the decision, you will not have to look back and regret.
ഹാനോക്ക്,
Enoch,
പാപം മനുഷ്യനെ മനുഷ്യനിൽ അകറ്റിയപ്പോൾ,
while sin separated man from man,
ഹാനോക്കിന് മനുഷ്യനോടുള്ള സ്നേഹം വർദ്ധിച്ചു.
This Enoch's love towards man increased.
ആ തലമുറയിൽ,
in that generation,
സുവിശേഷം അറിയിക്കാൻ,
to preach the gospel,
ന്യായവിധിയെ കുറിച്ച് പറയാൻ,
to tell about the judgment,
ഒരാളേ ഉണ്ടായിരുന്നു.
There was only one person.
ഒരു കുടുംബത്തിലെ ഒരാൾ.
Only one person in a family.
ഒരുപക്ഷേ നിങ്ങളായിരിക്കാം ആ വ്യക്തി.
Probably that would be the, you would be that person.
ഈ തലമുറയിൽ,
in this generation,
അവരെ വിളിക്കുകയാണ്.
Today also he is calling.
അവരെ വിളിയുമ്പോൾ ആമേൻ പറയാൻ,
to say amen to his calling,
നമുക്ക് കഴിയേണ്ടതാണ്.
We should be able to.
ഏഴാമതായി,
seventh,
പാപം മനുഷ്യനെ ജീവനിൽ നിന്ന് അകറ്റി.
The sin separated man from life.
ജീവനിൽ നിന്ന് അകറ്റി.
Separated man from life.
വളരെ വിശദീകരിക്കേണ്ടതായ ഒരു ഭാഗമാണെന്ന് എനിക്കറിയാം, ഞാൻ അതിന് തിരിയുന്നില്ല.
It is a subject that has to be elaborated, but I do not go for.
ആറാം അധ്യായം ആരംഭിക്കുമ്പോൾ ദുഃഖകരമായ ഒരു കറുത്ത അധ്യായം നമുക്ക് കാണാം.
In chapter 6 onwards, it is beginning with a dark chapter.
ഭൂമിയിൽ മനുഷ്യൻ പെരുകി തുടങ്ങിയപ്പോൾ,
when the people started multiplying in this earth,
ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യന്റെ പുത്രന്മാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ചവരെയും ഭാര്യമാരായിട്ടുണ്ട്.
The sons of God saw the daughters of men that they were beautiful and they took wives for themselves of all whom they chose.
ദൈവത്തിന്റെ പുത്രന്മാരും മനുഷ്യരുടെ പുത്രിമാരും.
The sons of God and the daughters of men.
ഇതാരാണ് ദൈവത്തിന്റെ പുത്രന്മാരെ?
Who are the sons of God?
രണ്ട് അഭിപ്രായങ്ങളുണ്ടെന്ന് നിങ്ങൾക്കറിയാം.
You know that there are two opinions.
ദൈവത്തിന്റെ പുത്രന്മാരെ തെറ്റിപ്പോയ ദൂതന്മാരാണെന്ന് പറയുന്നവരുണ്ട്.
The sons of God are the fallen angels, some people say.
എന്നാൽ അതിന് യാതൊരു സാധ്യതയുമില്ലെന്ന് ഈ വേദഭാഗം തന്നെ ഏഴ് കാരണങ്ങളാൽ തെളിയിക്കുന്നുണ്ട്.
But there is no possibility, even this portion says with seven reasons.
ഞാൻ കാര്യങ്ങൾ ഏഴ് പോയിന്റുകൾ വേഗം എന്ന് പറഞ്ഞു.
So seven points I would just like to say.
ഒന്നാമത്, ആറാം അധ്യായത്തിന്റെ കോണ്ടെക്സ്റ്റ് പശ്ചാത്തലം ആദ്യം മനസ്സിലാക്കിയിരിക്കണം.
First of all you should understand the context of chapter 6.
ആറാം അധ്യായത്തിൽ രണ്ടു കൂട്ടം ആളുകൾ, ദൈവത്തിന്റെ പുത്രന്മാര് മനുഷ്യരുടെ പുത്രിമാര്.
In chapter 6 there are two groups of people, the sons of God and the daughters of men.
തൊട്ടുപിറകിലത്തെ രണ്ട് അധ്യായങ്ങൾ.
And the previous two chapters,
നാലും അഞ്ചും അധ്യായങ്ങൾ.
Chapter 4 and 5,
അഞ്ചാം അധ്യായത്തിൽ ദൈവത്തിന്റെ പുത്രന്മാർ.
In chapter 5 the sons of God,
രക്ഷിക്കപ്പെട്ട ആളുകൾ, വീണ്ടും ജനിച്ച ആളുകൾ.
The saved children, the redeemed children,
അല്ലെങ്കിൽ ശേത്തിന്റെ മകൾ,
or the children of Seth.
നാലാം അധ്യായത്തിൽ കയ്യിന്റെ മകൾ.
And chapter 4 the children of Cain,
അവർ വീണ്ടും ജനിക്കാത്തവർ.
They were not saved,
ദൈവഭക്തി ഇല്ലാത്തവർ.
Not ungodly.
ഇത് രണ്ടിനേട സമാന്തര ലൈനുകളായി പോകേണ്ടതാണ്.
And these two has to go as parallel lines.
അത് കൂട്ടിമുട്ടുന്നതാണ് ആറാം അധ്യായത്തിൽ.
And those two are joining together in
വിശ്വാസിയും അവിശ്വാസിയുമായി ഇണയില്ലാപ്പെടും കൂടി.
The believer and unbeliever is yoked together.
അപ്പോൾ ഇത് പശ്ചാത്തലം നോക്കിയാൽ ദൈവത്തിന്റെ പുത്രന്മാരും മനുഷ്യരുടെ പുത്രന്മാരും മനുഷ്യരിൽ തന്നെയാണ് എന്ന് തെളിയിക്കാം.
So if from the context we can find that the sons of God and the daughters of men are children of God.
രണ്ടാമത്തെ വാക്യത്തിൽ തങ്ങൾക്ക് ബോധിച്ച ഏവരെയും ഭാര്യമാരായി എടുത്തുവെന്ന്.
And secondly we find that they chose themselves all to be their wives.
ഈ ദൈവത്തിന്റെ പുത്രന്മാരും മനുഷ്യരുടെ പുത്രന്മാരുടെ അടുക്കൽ വന്നേച്ച് പോയെന്നല്ല, ഭാര്യമാരായി എടുത്തെന്ന്.
It is not that they came towards them but that they took wives for themselves.
എന്ന് പറഞ്ഞാൽ അവിടെ കുടുംബജീവിതം ഉണ്ടായെന്നാണ് അർത്ഥം.
And the meaning is that there was a family life.
ഇനി മൂന്നാമതായിട്ട്,
തേർഡ്ലി,
ഇവിടെ ശിക്ഷിക്കപ്പെട്ടത് തെറ്റിപ്പോയ ദൂതന്മാരാണ് ഈ ദൈവത്തിന്റെ പുത്രന്മാരെങ്കിൽ ദൈവം ന്യായമായിട്ട് ശിക്ഷിക്കേണ്ടത് ആരെയാണ്? ദൂതന്മാരെ ശിക്ഷിക്കണം, ശിക്ഷിച്ച മനുഷ്യരെയാണ്.
And if the sons of God were the angels, the Lord would have punished the angels, but here we find that the Lord punished men.
In Mark's Gospel, 12th chapter, 24-25 verses.
In Mark chapter 12 verses
24 and 25, there
we find about the transformed body.
പുനരുത്ഥാന ശരീരത്തിൽ ഭാര്യാഭർത്തൃ ബന്ധം ഉണ്ടാകുകയില്ല, അവരെ ദൂതന്മാർക്ക് തുല്യരാണെന്നാ പറഞ്ഞത്.
The transformed body would not have relation, but they would be like angels.
കാരണം ദൂതന്മാർക്ക് സെക്സ് ഇല്ല.
Because the angels don't have sex.
കുടുംബജീവിതത്തിനുള്ള യാതൊരു സാധ്യതയും ഇവിടെ കർത്താവ് തന്നെ പറഞ്ഞിരിക്കുക.
There is no possibility for them to have a family life. Jesus Christ himself said
that. അഞ്ചാമതായിട്ട് ദൂതന്മാർ സ്ത്രീകളുമായി ബന്ധത്തിൽ ഏർപ്പെട്ടതാണെങ്കിൽ അവർക്കുണ്ടായ മക്കൾ എവിടെ, ഏതെനത്തിൽപ്പെട്ട മക്കളാണ്?
If the angels have been together with the daughters, then the children, where are they?
ചിലർ പറയുന്നത് മല്ലന്മാരുണ്ടായെന്നല്ലേ പറയുന്നത്, മല്ലന്മാര്.
Some people say that they were mighty.
ഈ മല്ലന്മാർ ഉപയോഗിച്ചിരുന്ന അതേ വാക്ക് തന്നെ സംഖ്യ 13:33 വാക്യത്തിൽ അനാക്കിന്റെ പുത്രന്മാരായ അനാക്യ മല്ലന്മാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്.
The giants that is mentioned over here, it is also referred in Numbers that the giants, the Amalek.
ഇവിടെ ഈ മല്ലന്മാർ എന്ന് പറഞ്ഞാൽ രാക്ഷസന്മാരോ അമാനുഷന്മാരോ അല്ല, വഴക്കാളികളും കീഴടങ്ങാത്തവരും ശല്യക്കാരുമായ മനുഷ്യർ എന്നാണ് അർത്ഥം.
The giants does not mean that they were very great thing, or but they were inhuman, or they were quarrelsome.
ആറാമത്തെ കാരണം, ആറാമധ്യായത്തിന്റെ അഞ്ചാം വാക്യത്തിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയ ദൈവം കണ്ടെന്ന്, ഭൂതന്മാരുടെ ദുഷ്ടത എന്നല്ല പറഞ്ഞു.
In chapter 6 verse 5 we see that the Lord saw the wickedness of man, not of the angels.
ഏഴാമത്തെ കാരണം, ആറാമധ്യായത്തിന്റെ ആറാം വാക്യത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കുകൊണ്ട് യഹോവ അനുതപിച്ചു, ഭൂതന്മാരുടെ സൃഷ്ടിച്ചുകൊണ്ടല്ല.
In chapter 6 verse 6 we see the next reason that the Lord was sorry that he made man, not angels.
തെറ്റിപ്പോയ ദൂതന്മാരല്ല, മനുഷ്യരെ കുറിച്ച് തന്നെയാണ്.
The people who had fallen was not angels but men.
ഈ ദൈവത്തിന്റെ പ്രമാണം ലംഘിച്ചതിന് ഫലമായി വലിയ മരണം, ന്യായവിധി ഉണ്ടായി.
Because they had transgressed the principle of the law of God, we find that great judgment came upon them.
നോഹയുടെ കുടുംബം ഒഴികെ ബാക്കി എല്ലാവരും മരിക്കാനിടയായി.
Except for Noah and his family, everybody passed away.
പാപം മനുഷ്യനെ ജീവനിൽ നിന്ന് അകറ്റി കളഞ്ഞു.
The sin separated man from life.
എന്നാൽ ഹാനോക്കിന്റെ ജീവിതം അങ്ങനെ പറഞ്ഞാൽ അവസാനിപ്പിക്കട്ടെ.
ലെറ്റ് മീ ടെൽ അബൌട്ട് ദ ലൈഫ് ഓഫ് ഇനോക്ക് ആൻഡ് കാനാൻ.
ഏതാണ്ട് ആ കാലഘട്ടത്തിൽ ജീവിച്ച ഹാനോക്ക്,
ദ ഇനോക്ക് ഹൂ ലിവ്ഡ് ഇൻ ദാറ്റ് ഏജ്,
എന്താ സംഭവിച്ചത്?
വാട്ട് ഹാപ്പൻഡ്?
365 വർഷം ജീവിച്ചിരുന്നു.
365 ഇയേഴ്സ് ഇൽ
300 വർഷം ദൈവത്തോട് കൂടെ നടന്നു.
300 ഇയേഴ്സ് ഹി വാക്ക് ടുഗദർ വിത്ത് ദ
ലോർഡ്. ഞാൻ ചിലപ്പോൾ എന്റെ ഭാവനയിൽ കാണാറുണ്ട്, ഭാവനയ്ക്ക് ചിലവൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഭാവന കാണാറുണ്ട്.
ഇൻ മൈ ഇമാജിനേഷൻ സംടൈംസ് ഐ തിങ്ക് ലൈക് ദിസ്.
ഹാനോക്കും ദൈവവും കൂടെ ഇങ്ങനെ നടക്കുക.
In Enoch and God is walking together.
അവൻ വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചെല്ലാം ഹാനോക്കിനോട് ദൈവം പറഞ്ഞു കാണും.
And the Lord God is telling to him about the things that has to come.
ഈ ആയിരമായിരം വിശുദ്ധന്മാരോട് വരുന്ന കാര്യം പറഞ്ഞു കാണും.
And he had also said about him coming with thousands of saints.
അപ്പോൾ അതിനു മുമ്പ് സംഭവിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു കാണും.
Also the things that would happen before that.
നമുക്കറിയാൻ പാടില്ല അന്തിക്രിസ്തു വരുന്ന കാര്യം പറഞ്ഞു ചിലപ്പോൾ പറഞ്ഞു കാണും.
Probably he might also said about the coming of Antichrist.
അപ്പോൾ സഭയുടെ ഉൽപ്രാവണം ചിലപ്പോൾ പറഞ്ഞു കാണും.
Probably the rapture also he might have said.
അവരെ കൊണ്ട് സ്വർഗ്ഗത്തിൽ എത്തിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞു കാണും.
He might have said about them being taken to heaven.
ആ സ്വർഗ്ഗത്തെ കുറിച്ചെല്ലാം ഹാനോക്കിനോട് ദൈവം പറഞ്ഞു കാണും. ഹാനോക്ക് എന്തൊരു മനോഹരമായ സ്ഥലമാണെന്ന് അറിയാമോ?
Enoch would have been told about heaven, how beautiful that place is.
ആ സ്വർഗ്ഗമാണ് ഇനി ഭൂമിയിലേക്ക് ഇറങ്ങി വരാൻ പോകുന്നത്.
And that heaven is to come down towards this earth.
അവിടെ സൂര്യന്റെ ആവശ്യമില്ല.
There is no need of sun.
അവിടെ ആഹാരത്തിന്റെ ആവശ്യമില്ല.
There is no need of food.
അവിടെ വഴക്കുകളില്ല.
There is no quarrel.
അവിടെ എപ്പോഴും ആരാധന തന്നെയാണ്.
And there is completely always worship.
അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പോയപ്പോൾ ഹാനോക്ക് ദൈവത്തോട് ചോദിച്ചാൽ, ദൈവം എന്നെ കൂടെ കൊണ്ടുപോകുമോ?
And while he was telling all these things, Enoch might have asked, shall you take, will you take me also?
നമ്മൾ ഇങ്ങനെ എവിടെങ്കിലും പോകുമ്പോൾ നമ്മൾ പിള്ളേർ ചോദിക്കില്ലേ, എന്നെ കൊണ്ടുപോകും?
Sometimes when we are going somewhere, our children ask, will you take me also?
ഹാനോക്ക് ചോദിച്ചാൽ, ദൈവം കൊണ്ടുപോകുമോ?
Enoch might have asked, will you take me also?
ദൈവം പറഞ്ഞു, സമയം ആയില്ല.
Enoch said, the time is not yet.
ദൈവം നമ്മളോട് ചോദിച്ചു, ദൈവം ഇന്ന് കൊണ്ടുപോകുമോ?
Next day he might have asked, can you take me today?
എന്റെ ദൈവം, ഞാൻ പ്രസംഗിച്ച് മടുത്തു, ഒരുത്തരും ഗുണപ്പെടുന്നില്ല.
Lord, I have been preaching, nobody is getting right.
എന്നെ ഏൽപ്പിച്ച ജോലിയെല്ലാം ഞാൻ ചെയ്തു.
I have done all that you have given me.
എന്നാൽ ഇന്ന് നീ പോകുന്നവർ എന്നെ കൂടെ കൊണ്ടുപോകുമോ?
And today when you are going, shall you take me?
ദൈവം പറഞ്ഞു, ജോലി തീർന്നില്ല, കുറച്ചു കഴിയട്ടെ.
The Lord said, the work is not complete.
അങ്ങനെ പറഞ്ഞു പറഞ്ഞു കുറേ ദിവസങ്ങൾ കഴിഞ്ഞു കാണും.
And like that he was saying many more years.
ഇത് പഴയതുള്ള കാര്യമല്ലട്ടോ, എന്റെ ഭാവനയാണ് ഞാൻ പറഞ്ഞത്.
It is just my imagination.
ഒരു ദിവസം ദൈവം ഹാനോക്കിനോട് പറഞ്ഞു കാണും.
One day Enoch, God would have told Enoch,
ഹാനോക്ക് get ready.
Enoch get ready.
പോയേക്കാം.
Let us go.
ഹാനോക്കിന് വലിയ ആഹ്ലാദമായി.
Oh, Enoch would be so joyous.
അപ്പോൾ ഹാനോക്ക് വിചാരിച്ചാണ്, എനിക്ക് മുമ്പേ 6 പേര് മരിച്ചാ.
And Enoch might have thinking, before me 6 persons have died.
അപ്പൊ എന്റെ ആത്മാവിനെയും കൊണ്ട് ആയിരിക്കും പോകുന്നത് ഹാനോക്ക് വിചാരിച്ചു.
Enoch might have thought that he will be taking me with the spirit.
അപ്പൊ ദൈവം പറഞ്ഞു, ഹാനോക്ക് നീ മരിക്കണ്ടടാ.
Enoch said, don't die.
നിന്റെ ഭാര്യ മക്കളെല്ലാം വന്ന് ശവത്തിന്റെ അരികെ ഇരിക്കുന്ന സമയമാനം പാടുന്ന, അതൊന്നും വേണ്ട.
Your family would come and sing songs. That is not necessary.
ഈ മോർച്ചറി കൊണ്ട് വെക്കുകയും വേണ്ട, പെർഫ്യൂം അടിക്കണ്ട.
No need to keep in the mortuary or to put perfume.
മൂക്കി പഞ്ഞി വെക്കുകയൊന്നും വേണ്ട.
No need to keep cotton.
ഞാൻ നിന്നെ ഉടലോടെ കൊണ്ടുപോകാം.
I will take you with your whole
soul. ഓ നോക്കി നിന്നെ ആനോക്കും ദൈവവും ഒരു പോക്കന്ന് പോകും.
And while he was just looking, Enoch and God went together.
ആയിരം ആയിരം കോടി വാനകോടങ്ങളെ താണ്ടി രണ്ടുപേരും നിമിഷങ്ങൾക്കുള്ളിൽ അങ്ങ് അകലെത്തി കഴിഞ്ഞു.
He passed all towards these crowds and he went towards the heaven.
ആറ് പേര് മരിച്ചു.
Six persons died.
ആറ് കല്ലറകൾ.
Six sepulchres.
ഏഴാമത് ഒരാള്.
And seventh person.
മരിച്ചില്ല.
He did not die.
നാലാമധ്യായത്തിലെ ആളുകളെ നോക്കണം.
If you look at the chapter people on chapter 4.
കയ്യിന്റെ കാര്യം.
King.
ദുഷ്ടനായ ഹാനോക്കിന്റെ കാര്യം.
And the wicked in Enoch.
ലാമേക്കിന്റെ കാര്യം.
Lamech.
അവരെല്ലാം ജനിച്ച കാര്യമേ പറഞ്ഞിട്ടുള്ളൂ.
It is only mentioned about their birth.
അവരാരും മരിച്ച കാര്യം പറഞ്ഞിട്ടില്ല.
Nothing is mentioned about their death.
ഒരു സൂചന പോലും മരിച്ചെന്നൊരു വാക്കില്ല.
Not even mentioned about their death.
എന്തുകൊണ്ടാണ്?
What is the reason?
ദുഷ്ടന്റെ മരണത്തിൽ എനിക്ക് പ്രസാദമില്ലെന്ന് ദൈവം പറഞ്ഞു.
I am not pleased with the death of the wicked.
എന്നെ വിട്ടു പോകുന്നവരുടെ പേരുകൾ ഞാൻ മണ്ണിൽ എഴുതി വെക്കുമെന്ന് ദൈവം പറഞ്ഞു.
And those who are departing from me, I would write the names in the dust.
എന്നാൽ തന്റെ ഭക്തന്മാരുടെ മരണം
but the
യഹോവയ്ക്ക് വിലയേറിയ
precious in the sight of the Lord is the death of his saints.
ഹാനോക്കിന്റെ ജീവിതം വിലയേറിയത്.
The life of Enoch was precious.
ആദാമിന്റെ മരണം വിലയേറിയത്.
The death of Adam was precious.
ഹാബേലിന്റെ മരണം വിലയേറിയത്.
Abel's death was precious.
ശേത്തിന്റെ മരണം വിലയേറിയത്.
Seth's death was precious.
നമ്മുടെ പ്രിയപ്പെട്ട പലരും മരിച്ചിട്ടുണ്ട്, അവരുടെ മരണം വിലയേറിയത്.
Many of our dear ones have passed away, the death is precious.
ദുഃഖത്തോടെ നാം അവരെയൊക്കെ യാത്ര അയച്ചു.
Sometimes with tears we had bid them farewell.
പലരും മാതാപിതാക്കന്മാരെ യാത്ര അയച്ചു.
Many of them have bid farewell to their parents.
ചിലർ ഭർത്താക്കന്മാരെ ഭാര്യമാരെ യാത്ര അയച്ചു.
Some husbands have bid farewell towards their
wives. തീരാത്ത ദുഃഖം അവരുടെ ഹൃദയങ്ങളിൽ ഉണ്ടായി.
There are unending sorrows.
എന്നാൽ വിലയേറിയ അനുഭവത്തിലേക്ക് അവരെ ദൈവം പ്രവേശിപ്പിച്ചിരിക്കുക.
But they have been caught up towards a very precious place.
എന്നാൽ ഏഴാമൻ.
But the seventh one.
അവനെ കല്ലറ വേണ്ട.
There is no need for a sepulchre.
അവനു വേണ്ടി ശവപ്പെട്ടി വേണ്ട.
There is no need of a coffin.
അവനു വേണ്ടി സമയമാറ്റൊന്നും പാടണ്ട.
There is no need to sing song for him.
ആരാണ് ഏഴാമൻ?
Who is this seventh?
ഒരുപക്ഷേ ഞാൻ നിങ്ങളും ആകാം.
It could be you and me.
നമ്മുടെ കർത്താവ് ഇന്ന് മടങ്ങി വന്നാൽ.
If the Lord comes today.
ആറ് പേരുടെ കല്ലറകൾ തുറക്കപ്പെടുമ്പോൾ.
Sixth grace would be opened.
ഏഴാമൻ മരണം കാണാതെ രൂപാന്തരപ്പെട്ട് എടുക്കപ്പെടും.
The seventh would be caught up without seeing that.
നമ്മുടെ പ്രത്യാശ എത്ര വലുതാണ്.
How great is our hope.
പാപം മനുഷ്യനെ ജീവനിൽ നിന്ന് അകറ്റിയപ്പോൾ.
When sin separated man from life.
ദൈവത്തിന്റെ കൃപ.
The grace of God.
നമ്മെ ജീവനിൽ എത്തിച്ചെന്ന് മാത്രമല്ല.
Not only it brought us towards life.
ജീവന്റെ സമൃദ്ധിയിലേക്ക് നമ്മെ കൊണ്ടുവന്നു.
But he has brought us to the abundance of.
വലിയ പ്രത്യാശയോടുകൂടി.
What a great
ഭാവി ഓർത്ത് പുഞ്ചിരിക്കുവാൻ.
To smile at the future.
നമ്മുടെ കർത്താവിന്റെ മടങ്ങി വരവിനെ ഒരുങ്ങുവാൻ.
And to prepare for the coming of the Lord.
ഈ ദൈവകൃപ നമ്മെ നിർബന്ധിക്കുക.
This grace of God is compelling.
ഒരു വശത്തെ പാപം.
On one side sin,
മറുവശത്ത് ദൈവകൃപ.
The other side the grace.
പാപം വരുന്ന സകല കെടുതികൾക്കും ശാശ്വതമായ പരിഹാരം തരുവാൻ കാൽവറിയിലെ ക്രൂശിൽ വെളിപ്പെട്ട ദൈവത്തിന്റെ കൃപ മതിയായതായിരുന്നു.
All the things, the curse that sin has brought us, it can be completely put down by the grace of God that
ദൈവം നമ്മെ എത്തിച്ച ഈ അനുഗ്രഹീതമായ പദവി ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം.
Let us thank the Lord for this blessed privilege the Lord has brought us.
അതോടൊപ്പം നമ്മുടെ കടമകൾ ഒട്ടും വിസ്മരിച്ചുകൂടാ.
Let us not be forget our responsibility.
ദൈവം നമ്മെ ഭൂമിയിലാക്കിയിരിക്കുന്നത്.
We have been placed in this earth.
ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ.
To give place after giving place to the God's
നമ്മുടെ കുടുംബത്തിന് രണ്ടാം സ്ഥാനം കൊടുക്കാൻ.
To give second priority to
നമ്മുടെ കർത്താവിനെ അറിയിക്കാൻ.
To give propagate to the Lord.
ന്യായവിധിയെ കുറിച്ച് പറയുവാൻ.
To tell the judgment of the Lord.
ഇനിയൊട്ടും വൈകിക്കൂടാ.
Let us not delay.
ഇറങ്ങി പുറപ്പെടാ.
Let us go forward.
കർത്താവിന്റെ വയലിലേക്ക്.
Let us be going to the
ministry.
For the ministry of the Lord.
തിരിഞ്ഞു നോക്കി ദുഃഖിക്കാൻ ആവശ്യമില്ലാത്ത വേലയ്ക്കായി.
To the work where we don't have to look back and regret.
ഒടുവിൽ നമ്മെക്കുറിച്ച് ദൈവാത്മാവ് ഒരു സാക്ഷ്യം പറയണം. ഹാനോക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ചു.
And in the end the spirit of the Lord should say a testimony about us that Enoch pleased God.
കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ.
May the name of the Lord be glorified.